ഇവരെ വെച്ചേക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ കിട്ടാനാ എന്തോ തരാനാ എന്നുള്ള ചിന്താഗതിയും വിലാപഗീതവും ഒക്കെ പാടുന്നവരും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ക്ലാസ്സുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്തതൊക്കെ എന്താ മനസ്സിലായത് പ്രതിഫലത്തെ കുറിച്ച്? പ്രതിഫലത്തിന് ജോലിയായി വെക്കണോ? വേണ്ട, അതൊക്കെ ഇതിനെ കുറ്റമില്ല, അതിനുള്ളത് വേറെ കിട്ടും, അത് നമ്മൾ അവരുടെ ഒന്നും വേണ്ട. പിന്നെ വടക്കേണ്ടി പോകണം, ആ ചിലക്ക് ധാരണ ഉണ്ട് വടക്കേണ്ടി പോയാലേ കിട്ടത്തുള്ളൂ. കേരളത്തിൽ പോലും വേല ചെയ്താൽ പ്രതിഫലം കിട്ടും ധാരണ ഇല്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പിന്നെ എവിടെ പോകണം? വിറ്റ് കൊടുക്കണോ? വേണ്ട, വിറ്റ് കൊടുത്താൽ അതിനും കിട്ടും, അത് വേറെ വിഷയം, കൊടുത്തില്ലേലും കിട്ടും. പിന്നെ എന്നാ പഠിച്ചു നിന്നെന്ന് അറിയട്ടെ, ഇനി ഞാൻ ഇങ്ങനെ വിഷയം വെച്ച് കറക്കുന്ന പോലെ കറക്കൊണ്ടിരുന്നാ മതിയോ? ആ അതല്ല, അങ്ങനല്ല, അതുണ്ട്. അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കുടിലിനകത്തിരുന്നാൽ, ഒരു കുഗ്രാമത്തിൽ ഒരു കുടിലിനകത്ത് ഭൂമിയിൽ ആരെയും കാണാതിരിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരനോ സഹോദരിയോ അക്ഷരാഭ്യാസം ഇല്ലാത്ത നിരക്ഷര കുട്ടിക്ക് ദൈവസന്നിധി ചെയ്യുമ്പോൾ പ്രതിഫലം കണ്ട പട്ടിയെ കിട്ടാൻ വകയുണ്ട് എന്ന കാര്യമാണ് പറഞ്ഞത്. അതിന് വൈബിൾ സ്കൂൾ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പ്രത്യേകമായ അത് ജ്ഞാനമോ ഒന്നുമില്ലെങ്കിലും ഈ ദൈവവ്യവസ്ഥ പാലിച്ചാൽ, ഒരു കുടിലിനകത്ത് മറഞ്ഞിരുന്നാൽ, ഒരു മനുഷ്യൻ നിന്നെ കണ്ടില്ലെങ്കിൽ, രഹസ്യത്തെ കാണുന്ന പിതാവ് എന്തിനെല്ലാം പ്രതിഫലം തരുമെന്നുള്ള വിഷയം പഠിപ്പിച്ചു. അപ്പോൾ ഏത് ദൈവങ്ങൾക്കും പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഏതെല്ലാം കാര്യങ്ങളാണ് രഹസ്യത്തിലേത് പഠിപ്പിച്ചത്? ആ രഹസ്യത്തിലെ പ്രാർത്ഥന, രഹസ്യത്തിലെ ഉപവാസം, രഹസ്യത്തിലെ കൊടുക്കല് അല്ലെങ്കിൽ ഭിക്ഷ, ഇതിനൊക്കെയും സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്നാ പറഞ്ഞത്. ഹലോ, അപ്പൊ ആ ഭാഗത്ത് അങ്ങനെ കണ്ടിരുന്നു. പിന്നെ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്ത് അതിനെനിക്ക് പ്രതിഫലമുണ്ട്. സുവിശേഷം അറിയിക്കുന്നുണ്ടോ? അങ്ങനെ നിരവധി വിഷയങ്ങൾ, പ്രവർത്തികള്, പിന്നെ കൊടുക്കുന്നതില്, ഭിക്ഷ കൊടുക്കുന്നതില്, വിറ്റ് കൊടുക്കുന്നതില്, ആ ഏത് വ്യവസ്ഥയിലാണ് അവർ ദൈവത്തെ മാനിക്കുന്ന ആ വ്യവസ്ഥകൾക്കെല്ലാം പ്രതിഫലമുണ്ട്. നല്ല ആഗ്രഹത്തിന് പ്രതിഫലമുണ്ട്. ആ ഭാഗം ഞാൻ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്താൽ എല്ലാം ഒരു മോഡൽ അതിന്റെ തീർത്തെല്ലാം പഠിപ്പിക്കാൻ ഒക്കുകയില്ല, കാരണം എനിക്ക് മുമ്പോട്ട് ഒത്തിരി യാത്ര ചെയ്യുവാനുണ്ട്. എന്നാൽ ഏതാണ്ട് ഒരു അറിവ് നിങ്ങൾക്ക് ഈ മണ്ഡലത്തിനുണ്ടായി, നിങ്ങളുടെ ജീവിതഗതിയിൽ ഒരു ധൈര്യം, വചനത്തിൽ ഉറപ്പ്. മാത്രമല്ല, ഞാൻ നിൽക്കുന്ന ഈ സർക്കിളിൽ നിന്നാൽ എനിക്ക് എന്റെ കർത്താവിനെ ചെന്ന് പറ്റിയാൽ നിശ്ചയമായും പ്രതിഫലം എന്നതിനെ കിട്ടുമെന്നുള്ള ഉറപ്പ് നിന്റെ രഹസ്യ ജീവിതത്തെ ധൈര്യപ്പെടുത്തുന്നതാണ്. അതിനാണ് യുവജനം പഠിക്കുന്നത്. ദൈവജനത്തിലൂടെ എഫ് എസ് ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം കൂടെ എടുത്ത് ആ പോർഷൻ അവിടെ അവസാനിപ്പിക്കുക. അല്ല, എഫ് എസ് 6:8 ആ നോക്കി, അല്ല സോറി സോറി 5:6:8 ഞാൻ ടോട്ടലായിട്ടങ്ങ് പറയുക. ആ ബാക്കിയൊന്ന് ഇത് ആകമാൻ ഇത് ക്രോസ് ചെയ്യുക ഞാനിപ്പോൾ എന്തിനെല്ലാം എന്നുള്ള ഭാഗം ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്തിട്ട് ഈ ഒറ്റ വാക്കിൽ സംക്ഷേപിക്കുക അവസാനം. എന്തുവാ സംക്ഷേപിക്കുന്ന വാക്ക്? ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും. നിങ്ങൾ അറിയണം ഈ കാര്യം. അപ്പോസ്തലനോ പ്രവാചകനോ ഉപദേഷ്ടാവോ അങ്ങനെ കാറ്റഗറി വ്യത്യാസമൊന്നുമില്ല. ദാസൻ സ്വതന്ത്രൻ എന്ന രണ്ട്, ഉയർന്നവർ താണവർ എന്ന രണ്ട് മണ്ഡലത്തിലെ ആൾക്കാരെ അത് ആകെ വക വിളിച്ചേച്ച് പറഞ്ഞു, ആരുമായിക്കൊള്ളട്ടെ, അവനവന്റെ കഴിവിന്റെ പരിധിക്കകത്ത് ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലം ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. എല്ലാം ഇതുവരെ പഠിപ്പിച്ച വിഷയങ്ങളെ മുഴുവൻ ഉപസംഹരിച്ച് ഞാനിവിടെ കൊണ്ടുവരികയാണ്. നന്മയ്ക്ക് പ്രതിഫലമുണ്ട്. ചാരിറ്റബിൾ ഐഡിയയിലാണ് ആ വാക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നന്മ, നന്മ എന്നുള്ള വാക്കിന് ബഹുമുഖങ്ങളായ അർത്ഥമുണ്ട്. വേദോസ്തവം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അതേ വാക്ക് വേറെ സുവിശേഷത്തിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നന്മ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചാണ്. ഇപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് ചെന്നു, ഒരു പാവപ്പെട്ടവന്റെ കുടിയില് ആ പെര കെട്ടാ നിവൃത്തിയില്ലാതെ ചോർന്നൊലിച്ച് കിടക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ദൈവത്തിന് സ്തോത്രം, കർത്താവ് തരും. നിശ്ചയമായും ഇതുപോലെ കെട്ടാതെ കിടന്ന പല കുടിയിലും ജയിലിൽ നിന്ന് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ഇനിയും കെട്ടാൻ ദൈവം തുറന്നു തരും, അല്ലെ പോകും. എന്നാലും നിങ്ങൾ കർത്താവ് വിശ്വസിച്ച് സ്തോത്രം ചെയ്തോണം, എല്ലാത്തിനായി സ്തോത്രം ചെയ്യണം. അവിടെ നിന്നൊരു നല്ല പ്രസംഗം. പൈസലോ അതാണ് അവിടെ വേണ്ടിയത്. പിന്നെ നന്മ ചെയ്യുവാൻ നിനക്ക് അവസരമുള്ളപ്പോൾ നീ അത് ചെയ്യാതിരിക്കരുത്. ചെയ്യാതിരിക്കുന്ന പാവോ ദശല്ല കാണുന്നവർ അഗതിയെ സാന്ത്വന വാക്കുകൾ പരിഹാരമല്ല. ദൈവം പോലും ചെയ്തിട്ടില്ല. പിന്നെയോ നിന്റെ പക്കൽ എന്തുണ്ട് അത് കൊടുത്ത് നന്മയാൽ ആ ജീവിതത്തിന് ആശ്വാസം കൊടുക്കും. അവിടെ നന്മ പ്രവൃത്തിയാണ്, പ്രാർത്ഥനയല്ല. നൂറുകണക്കിന് സാരികൾ കബോർഡിൽ തൂങ്ങിക്കിടക്കുന്ന സഹോദരിമാർ ജീർണിച്ച സാരിമേ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ വസ്ത്രം ഇല്ലാത്തതുകൊണ്ട് ആരാധനയ്ക്ക് വരുവാൻ കഴിയില്ലാത്ത ഒരു സഹോദരിയുടെ കാര്യം കേൾക്കുമ്പോൾ മുറി കയറി ഉടൻ കഥ അടച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ അതേ ആ സഹോദരിക്ക് എനിക്കാതെ 150 170 ഉണ്ട്. അത് ഇങ്ങനെ എനിക്ക് എണ്ണമില്ല. അങ്ങനെ കിടക്കുമ്പോൾ ഇവനെ യോ ആ സഹോദരി സഹായിക്കണേ. പ്രാർത്ഥിക്കണ്ട. അവിടെ നീ പ്രാർത്ഥിച്ചാൽ അത് പാപമായിട്ടേ മാറും. നിന്റെ പക്കൽ എന്തുണ്ട് ആ സഹോദരിയുടെ പ്രശ്നത്തിന് പരിഹാരമായി ചെയ്യുവാൻ നിന്റെ പക്കലുണ്ട്. ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ മതി. വിശക്കുന്നവന് വാതക്ക് വരുമ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവന് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചാൽ മതി. മനുഷ്യജീവിതത്തിന് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് നമ്മാൽ കഴിയുന്ന ഒരാശ്വാസം ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അത് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനക്ക് അവിടെ ഹുക്കിയായി പോകും. തട്ടിന് മേളി പ്രാർത്ഥന കയറത്തില്ല. പ്രവർത്തികൾ ക്രിസ്തീയ ജീവിതത്തിൽ ഇല്ലെന്ന് വിചാരിക്കല്ലേ. പെന്തക്കോസ്തല ദൈവമക്കളും ക്രിസ്ത്യൻസും പ്രത്യേകം മനസ്സിലാക്കണം. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയിലോട് ജനമായി നിൽക്കണമെന്ന് വ്യക്തമായി നന്മകൾക്ക് നന്മ പ്രവർത്തികൾക്ക് നമ്മെ വിളിച്ചിരിക്കുന്നുവെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഞാനിത് ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ദൈവം നമ്മൾ ആ മറിവല തരുമ്പോൾ രക്ഷിക്കപ്പെട്ട ജ്ഞാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചതിന് ദൃഢത്താഴം എടുക്കുന്നതിനും ആ കിട്ടുന്നതെന്ന് ആരും ധരിച്ചു കളയല്ലേ. അതെല്ലാം ഉപദേശപരമായ കാര്യങ്ങളിൽ 100 to 100 വേണം. എന്നാൽ ഉപരിയായ ഒരു കാര്യം ഞാൻ പറയാം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നന്മ സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടു എന്നത് മനസ്സിലാക്കണം. ക്രിസ്തുയേശുവിൽ നാം സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന് സൃഷ്ടിക്കപ്പെട്ടു? എന്തിന് രക്ഷിക്കപ്പെട്ടു? രണ്ടാം അധ്യായം 5 മുതൽ വാക്കി വാക്കി ദീർഘമാകാന്ന് വിചാരിക്കേണ്ട. വാക്കി ഒരു വാക്കെടുക്കാൻ വേണ്ടി ഞാനിപ്പോ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടിരിക്കുകയാണ്. ആ രക്ഷിക്കപ്പെട്ടത് എന്തിനാണെന്നും എവിടെയാ വസിക്കുന്നതെന്നും എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞേച്ച് ഒന്ന് വായിച്ച്. വരുംകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പാപസംബന്ധമായ മരിച്ചവരായ നാമത്തിൽ ജീവിക്കുവാതിരിക്കുവാൻ ആത്മീയമായി സ്വർഗീയ അനുഗ്രഹങ്ങളിൽ നാം ഇരിക്കുക. അടുത്ത വാക്ക്, ഇത് ദൈവകൃപയാണ് ഇതിന്റെ പുറകിലത്തെ കാരണം. പാരമ്പര്യമല്ല, കർമാചാരമല്ല, ദുരാചാരമല്ല, ലോകത്തിലെ ഒരു പരിപാടികളും അല്ല, കുടുംബസ്ഥിതിയല്ല. പിന്നെയോ ദൈവകൃപയാണ് നിന്റെ വിശ്വാസത്തിന് മേൽ മുദ്രയിടുന്നതിൽ രക്ഷിച്ചിരിക്കുന്നത്. അടുത്തത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അടുത്തത്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികൾ അത് രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല. അടുത്തത് ശ്രദ്ധിക്കണം, പ്രവൃത്തി കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ല. പ്രവൃത്തിയാൽ രക്ഷപ്പെടുകയില്ല, വിശ്വാസത്താൽ രക്ഷപ്പെട്ടവരാണ്. എന്നാൽ നാം അവന്റെ കൽപ്പണിയായി അടുത്തത് സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ പ്രവൃത്തികളാലല്ലെന്ന് മുകളിൽ എഴുതിയിട്ട് നിങ്ങളൊക്കെ ഓടിച്ചിട്ട് തകർത്ത് വെച്ച് വായിക്കുന്ന വാക്യമാണ്. പ്രവൃത്തികളല്ലെന്ന് മുകളിൽ എഴുതി താഴെ എഴുതി പ്രവർത്തിക്കായിട്ടാണെന്ന്. ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിക്കേ. എന്താണ് പ്രവർത്തികൾക്കല്ല, പ്രവർത്തികളല്ലെന്ന് പറഞ്ഞത്? രക്ഷിക്കപ്പെടുന്ന ഈ മക്കളെ പ്രവർത്തികൾ ചെയ്യേണ്ടതെന്നാണോ ഈ വാക്കിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഈ സ്വതോണോ പ്രതിഭാവമാണോ? നടക്കത്തില്ല. അതാ കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രവൃത്തികളാലല്ല നമ്മുടെ രക്ഷ വിശ്വാസത്താലാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ അത് പിന്നീട് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിട്ട് വിശ്വാസം മാത്രവും കൊണ്ട് സംഗതി നടക്കത്തില്ല. വിശ്വാസത്തിന് യോഗ്യമായ സൽപ്രവൃത്തികൾ കിട്ടിയോ? നേരത്തെ ബാക്കി അവരുടെ കൈ ഇരിക്കുന്നത് ഏതാ? ഒരു കുഴപ്പവുമില്ല, പ്രവൃത്തികളാലല്ലോ. അതുകൊണ്ട് പ്രാർത്ഥനയാലും വിശ്വാസത്താലും നമുക്ക് കാര്യം സാധിക്കാം. അടുത്ത വാചക താഴത്തേതാണ് കട്ടി. പിന്നെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കിട്ടുന്നത് അവിടെ മുതലാണ്. രക്ഷിക്കപ്പെടുന്നത് വരെയുള്ളതേ ഉള്ളൂ മോളത്തെ വാക്യത്തിന് ശക്തി. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതായ വാക്യം ശക്തി. പ്രവർത്തികൾക്കായി ക്രിസ്തുവേശു സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പിന്നത്തേത് അതാണ്, അതിനാണ് പിന്നെ ഇമ്പോർട്ടൻസ്. സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനത്തിന്റെ ഉപദേശം നമുക്ക് നമ്മുടെ ജീവിതത്തിന്മേൽ പിന്നീട് യാതൊരു അധികാരവും ഇല്ല. കാരണം നമ്മൾ കൽപ്പന അനുഭവിച്ചു കഴിഞ്ഞു, നിശ്ചയപ്പെട്ട് കഴിഞ്ഞു, അത് ചെയ്തു കഴിഞ്ഞു, അഭിഷേകം പ്രാപിച്ച് ചെയ്തു കഴിഞ്ഞു, പിന്നെ അഭിഷേകത്തെ നിൽക്കുക എന്നുള്ളതാണ്. ആരോ പ്രശ്നങ്ങൾ അത് തന്നെയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ലെങ്കിൽ അത് രക്ഷിക്കപ്പെടുന്നവർക്ക് പ്രവൃത്തികൾ ആവശ്യമാണ്. ഇതിനൊഴി വേറെ കൊടുക്കുമോ? സത്യമല്ല. കാരുണ്യപരമായ വിഷയങ്ങൾ ദൈവമക്കൾക്കുള്ളതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. രക്ഷിക്കപ്പെട്ട സന്തോഷവും ആത്മാവിന്റെ ആരാധനയും കൊണ്ട് അതിൽ നമ്മൾ തുള്ളിച്ചാടുമ്പോൾ ജീവിതത്തിൽ നമ്മേക്കാൾ ബലഹീനരായി ലോകത്ത് അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തോട് അതേ കരുണ തോന്നുവാൻ ദൈവം നമ്മെ കരുണാപാത്രങ്ങളായി ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് കരുണ വെളിപ്പെടുത്തുവാനാണെന്ന് കരുണയുള്ളവർ കരുണ ലഭിക്കുമെന്നുള്ള കാര്യമൊക്കെ കർത്താവ് പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണം. ഹലോ ആമേ. സ്വതന്ത്രം പറയാൻ മടി നോക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ധൈര്യമായിട്ട് സ്വതന്ത്രം പറഞ്ഞ്. കാരണം അപ്പൊ ഞാൻ ഏത് വാക്യമായി ഇപ്പൊ ഇന്നത്തേക്ക് എടുത്തേക്കും തുടങ്ങ എവിടുന്ന അല്ല. ഇന്നിപ്പൊ ഞാൻ ക്ലാസ്സിൽ ആദ്യം വായിച്ച വാക്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പോകുന്നത്. എന്തുവാ വാക്യം വായിച്ചത്? ദാസനോ സ്വതന്ത്രനോ? ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക്, ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് സൽപ്രവൃത്തികൾക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന കാര്യം നിങ്ങൾ അറിയണം. ഈ ഭൂമിയിൽ അവശരോ അനാഥരോ ഉടുതുണിയില്ലാത്തവർക്കോ കിടക്കപ്പാടമില്ലാത്തവർക്കോ കിടക്കുന്നവരെ മേയ്ക്കുവാൻ നിവൃത്തിയില്ലാത്തവർക്കോ അതേ ഭക്ഷണം കഴിക്കുവാൻ മതിയില്ലാത്തവർക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർക്കോ ജീവിതത്തിലെ നമ്മെപ്പോലെയോ നമ്മുടെ അടുത്ത പറമ്പിൽ നിന്നോ അതേ ജീവിതത്തിന്റെ നന്മ അനുഭവിപ്പാൻ വകയില്ലാത്തവരോ ആൾക്കാരെ കുറിച്ച് നിന്റെ സുഭിക്ഷതയുടെ മുൻപാകെ നമ്മുടെ അതേ സുഭിക്ഷത അനേകരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ എന്ന് കൽപ്പന വന്നിട്ടുണ്ട്. കൽപ്പന വന്നിട്ടുണ്ട്. നമ്മുടെ സുഭിക്ഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് ഉതകണം കൽപ്പന വന്നിരിക്കുകയാണ്. വേണേലാണെന്നല്ല, ശരിയാക്കത്തുള്ളൂ. അല്ല വിചാരിക്കുക, ക്ലാസിന് വന്ന് അർത്ഥമായിപ്പോയി. ഇതൊക്കെ കേട്ടേച്ചിനും ചെയ്യായിരുന്നു രണ്ടടുത്തം പറഞ്ഞ സമയത്ത് തന്നെ ഒരാള് ക്ലാസിന് വരാത്തതിന്റെ കാര്യം പറഞ്ഞു. എന്റെ ഭാഷ നല്ല ക്ലാസ്, അവര് കുഴപ്പമില്ല. ഇത് കേൾക്കുന്നതാപത്തം എന്താ കേൾക്കുന്നതാപത്തം? കേട്ടാ ചെയ്തി വെക്കൂ. കേട്ടില്ലെങ്കിൽ കേട്ടില്ലെന്ന് അടിച്ചെന്ന് നടക്കാം. വിടുകില്ല, അവസാനം വലിയ കൂട്ടി കിട്ടും, അത് വേറൊരു വിഷയമാണ്. അധികം കേട്ടവനെ അങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. ഒന്നും രക്ഷയില്ല, ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ. കർത്തവ്യ ബോധങ്ങൾ ദൈവം എത്തിക്കൂടാ മനസ്സിലാക്കുന്നത്. ഇത് കേവലം അല്ലെലിയായി സ്തോത്രം കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല. ഞാനിപ്പോ ഈ ക്ലാസ് തുടങ്ങി ഒരു ദിവസമായി. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അതിൽ ബോധവാന്മാരാക്കുന്ന എനിക്ക് സന്തോഷമുണ്ട്. അനേക ഉദാഹരണങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ അസന്ദർഭോചിതമായി പറഞ്ഞിട്ടുണ്ട്. നാം ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് അത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്, നിങ്ങൾ ഓർത്തോണം. നമ്മുടെ കരങ്ങളിൽ നിന്ന് ചോർന്നു പോകുന്ന ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പോകുന്നത് ഇല്ലാത്ത ജനത്തിന്റെ കരങ്ങളിൽ അവരുടെ അതേ ജീവിത മാർഗത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അത് എത്ര ആശ്വാസമാണ്. അവർക്ക് ആശ്വാസം, നിങ്ങൾക്ക് പ്രതിഫലം, ദൈവസന്നിധിയിൽ അത് സന്തോഷത്തിന് വകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അധികമായി ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതെ സഹായിക്കട്ടെ. നന്മ ചെയ്യുന്നവന് കർത്താവിൽ നിന്ന് പ്രതിഫലമുണ്ട് എന്ന കാര്യം മനസ്സിലാകും. ഇപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ഇനിയും വിചാരിക്കുന്ന ഇതിന്റെ ഉപ സബ്ജക്റ്റുകൾ കുറച്ച് നിർത്താൻ പോവുകയാണ്. അടുത്ത് ആര് പ്രതിഫലം തരുന്നത്, എന്തിനെല്ലാം ആ പ്രതിഫലം തരുന്നത്, ആ സബ്ജക്റ്റിലേക്കാണ് നമുക്ക് തരാൻ. അവാർഡ് തരാൻ ആൾ വേണമല്ലോ. നല്ല അവാർഡുകളൊക്കെ ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇന്ത്യയിലുള്ള അതേ പ്രധാന വിഷയങ്ങളൊക്കെ വരുമ്പോൾ സമയാസമയങ്ങളിലൊക്കെ അതേ പ്രസിഡന്റാണ് ഒക്കെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അനുചിതമായ നിലയിലുള്ള ആൾക്കാർ ഏതായാലും വാങ്ങുന്നവനേക്കാൾ അതെ ഈ പ്രതിഫലം കൊടുക്കുന്നവൻ ശ്രേഷ്ഠനാണ്. പൈസറോ? കാരണം വീര ചക്രങ്ങളിൽ ലഭിക്കുന്ന സാധാരണക്കാരൻ്റെ ആള് വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയ ഒരു ജീവനെ ഉപേക്ഷിച്ച് വെള്ളത്തിലെടുത്തിയാടി അവനെ രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റുമ്പോൾ അതെ അവനെ പോലാണല്ലോ അവന് പ്രതിഫലം കൊടുക്കുന്നത്. അല്ലെ ഈ രക്ഷപ്പെട്ട ആളുമല്ല കൊടുക്കുന്നത്, ആ അവാർഡ് കൊടുക്കുന്ന ആള് ചിലപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റോരോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്ര തലവനോ അതുപോലുള്ള വലിയ ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, പ്രവൃത്തികൾ ഏതായാലും അവാർഡ് തരുന്നത് ഒറ്റ വ്യക്തിയുണ്ട്. നാം സ്വർഗീയ പൗരന്മാരാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അവാർഡുകൾ എല്ലാം തരുന്നത് ഒറ്റ സമക്ഷത്വന്നാന്നുള്ള കാര്യം ശ്രദ്ധേയമായി മനസ്സിലാക്കണം. ന്യായവിധിയെ സംബന്ധിക്കുന്ന മൂന്ന് താരതമ്യ പഠനങ്ങൾ സബ്ജക്ട് ഞാൻ എടുത്തില്ല. ആ ഭാഗം വാക്യം ഡിവൈഡ് ചെയ്തില്ല. അത് തന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ സബ്ജക്റ്റിലോട്ട് വേഗം കയറുകയാണ്. നിങ്ങൾ മൂന്ന് വേദഭാഗം വായിച്ചിട്ട് ഈ ന്യായവിധിയുടെ അനന്തര ഫലങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന താരതമ്യ പഠനത്തിന് അനുചിതമായ മൂന്ന് വേദഭാഗങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് ആ വേദഭാഗങ്ങളിലേക്ക് പോകാം. വാക്യങ്ങൾ ഇപ്പം കൂടുതൽ വായിച്ചുകൊണ്ട് അവർ തോന്നുന്നില്ല, പക്ഷെ എന്റെ വ്യാഖ്യാനം ഒന്നും അധികം നേരം എടുക്കത്തില്ല, ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ തീർക്കുകയും ചെയ്യും. അതിൽ ദൃഷ്ടാന്തങ്ങളായി നമുക്ക് എടുക്കാം. ലൂക്കോസിന് സുവിശേഷം 19:15-27 വാക്യങ്ങളാണ് നിങ്ങൾ കുറച്ചും കൊണ്ട് വായിച്ചേട്ടം. കർത്താവ് പഠിപ്പിച്ചതായ
മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തു, എന്ത് നേടിയെന്ന് അറിയേണ്ടതിനെ അവരെ വിളിപ്പാൻ കൽപ്പിച്ചു.
കൊടുത്തവര് രാജാവ് ദ്രവ്യം അല്ലെങ്കിൽ വസ്തു എന്തെങ്കിലും ആകട്ടെ, രാജാവ് കൊടുത്ത രാജദാനങ്ങൾ അതെ വിനിമയം ചെയ്തവരെ അവൻ വിളിച്ചു വരുത്തി. അപ്പൊ രാജാവ് പരമോന്നത പദവിയിലിരിക്കുന്നവനും ഈ ദ്രവ്യം ഏറ്റുവാങ്ങിയവർ അതിന് താഴെക്കിടയിലുള്ള പൗരന്മാരുമാണെന്ന കാര്യം വ്യക്തമാക്കി ദൃഷ്ടാന്തങ്ങൾ സാധനം പഠിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥമായ ആത്മീയ വശം മനസ്സിലാക്കിയെടുക്കണം. അർത്ഥമാക്കി വായിച്ചേ, ഒന്നാമത്തവൻ അടുത്ത് വന്നു, രണ്ടാമത്തവൻ അടുത്ത് വന്നു, മൂന്നാമത്തവൻ അടുത്ത് വന്നു. ഈ മൂന്ന് പേരുടെ പേരിലും വിധി ഉണ്ടായി. ഇത് മൂന്ന് കാറ്റഗറിപ്പെട്ട ആൾക്കാരെ അതേ പ്രത്യേകം മനസ്സിലാക്കുവാൻ തന്നിരിക്കുന്നു. ദൃഷ്ടാന്തമായി കർത്താവ് പഠിപ്പിച്ച അടുത്ത വാക്ക്,
അവൻ അവനോട് നല്ല ദാസനെ, നീ അത്യൽപത്തിൽ വിശ്വസ്തനായതുകൊണ്ട് പത്ത് പട്ടണത്തിന്
അധികാരമുള്ളവനായിരിക്കാതെ ഒരു പട്ടണമാണ് കിട്ടിയത്. ഇപ്പൊ കോഴിച്ച് കുറഞ്ഞ സ്റ്റാൻഡി കൂട്ടിക്കും. അപ്പൊ പത്രാത്തലും കൊണ്ടുപോയി കച്ചവടം നടത്തിയപ്പോൾ കൂട്ടുവേലക്കാരൻ അല്ലെങ്കിൽ ഇതിന്റെ സഹ പ്രവർത്തകൻ പറഞ്ഞു, ഇവനുള്ള കള്ളക്കച്ചവടം എല്ലാം കൂടെ നടത്തി നോക്കടാ, ദിവസം ദിവസം വർദ്ധിപ്പിച്ച് 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 ഇപ്പം സംഗതി അങ്ങ് ഏതാണ്ടൊക്കെ ആയെന്ന് പറഞ്ഞു. പക്ഷെ ഇല്ല, അവന് കുഴിച്ചിട്ടേച്ചിരിക്കുന്നവനാണ്. കുഴിച്ചിട്ടവന് വിനിമയം ചെയ്യുന്നതിനോട് എപ്പോഴും അസൂയാവഹമായ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നീ വിമർശനത്തെ പേടിക്കല്ലേ, ഏൽപ്പിച്ചവനെ ഭയപ്പെടാം. ദൈവം നിനക്ക് നൽകിയ താലന്തുകളെ സംബന്ധിച്ച് ഒരു വിമർശനം അപ്പുറത്തുണ്ടായാൽ ആ വിമർശകനെ അല്ല പേടിക്കേണ്ടത്, ഈ ഏൽപ്പിച്ചവനെ പേടിക്കണം. വളരെ ശ്രദ്ധിക്കണം ഇത്. കാരണം ഞാൻ എന്താ സാക്ഷ്യം പറയാത്ത ആരോടെയും എങ്ങനെ ഉയർവ് ചെയ്യാതെ എന്താ അവൻ അടുത്ത വീട്ടിൽ കയറി എന്ന് പറഞ്ഞാൽ ഓ ഞാൻ അങ്ങോട്ട് കയറി ആരെങ്കിലും വിമർശിക്കും, ഞാൻ അതിന് പോയി അതിന് പോയി അതിലേ പോയി അതിലേ പോയെന്ന് പറഞ്ഞു ഞാനവിടെ വീട്ടിലും കുത്തി ആരോടും ഉണ്ടായാലും ഒരു കുഴപ്പമില്ല. ഇതാരുടെ ഇതേത് താലന്തുകാരനാണ് കുടിച്ചിട്ട കാര്യമാണെന്ന് അവിടെ പറഞ്ഞു. ഇത് എത്ര കിട്ടിയവന്റെ കാര്യമാണ് ചോദിച്ചത്, നമ്പരാ ചോദിച്ചത് ഇവിടെ. ഒറ്റ താലന്തുകാരന്റെ കാര്യമാണ് അത്. ആ ശരി, അപ്പൊ പരാതി പേടിച്ച് മറ്റുള്ളവർ വിമർശിക്കുമെന്ന് ഭയന്ന് അങ്ങനെ ഇരിക്കുക. ആ അത് പറഞ്ഞോണ്ട് ഇതിനകത്തേക്ക് അടുത്ത മുറിയിൽ കയറി ഞാനിപ്പോ എന്നോട് ഈയിടെയാണ് പറഞ്ഞു ഞാൻ സുവിശേഷം പറയാൻ എന്ന് കയറി അബദ്ധമായി പോയി അവൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു നാശം. പിന്നത്തേത് ലൈവളെ സന്ദർശിച്ചു, വിശ്വാസ സാക്ഷി പറയുന്നത് കേട്ടതാണ്, സന്ദർശിച്ചു അതെ പ്രാർത്ഥിക്കുവാൻ തിരിച്ചു വന്ന് ആവശ്യപ്പെട്ടെന്ന്. നിന്നെ ഒരാൾ യേശുവിന്റെ നാമത്തിൽ ചെന്ന് ഒരു സുവിശേഷം അറിയിച്ചാൽ, നിന്നെ നിന്ദിച്ചാൽ, അവിടെ സന്ദർശനം നിനക്ക് പ്രതിഫലവുമാണ്. ഇവിടെ തന്നെ ഞാൻ ഒരു ദിവസം സാക്ഷി കിട്ടും. അതുകൊണ്ട് മടിക്കരുത്, അതിൽ മറഞ്ഞു നിൽക്കരുത്. താലന്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടൊന്ന് പറയുവാൻ നിനക്കൊരു പ്രേരണ കിട്ടിയിട്ടുണ്ടോ, പ്രാപിച്ച സത്യം വെളിപ്പെടുത്തുവാൻ ഒരു പ്രേരണ ലഭിച്ചിട്ടുണ്ടോ, അത് പറഞ്ഞിരിക്കണം, അത് പ്രതിഫലാർഹമാണ്. അവിടെ വാക്ക് പറഞ്ഞിരിക്കുന്നു നീ അല്പത്തിൽ വിശ്വസ്തനാണ്. അല്പം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നതായ ആ ചെറിയ അറിവ്, ചെറിയ അനുഭവം, ചെറിയ പരിധി. ഇപ്പൊ കരയും കടലും കവിഞ്ഞുള്ളതായ പോക്കല്ല എങ്കിൽ നിന്റെ അടുത്ത മുറിയോടാണ്, അല്ലെങ്കിൽ ആ ഹോസ്റ്റലിനോടാണ്, അല്ലെങ്കിൽ ആ ക്യാമ്പിനോടാണ്, അല്ലെങ്കിൽ അടുത്ത ഫ്ലാറ്റിനോടാണ്. ആ കാര്യത്തിൽ വിശ്വസ്തത പാലിച്ചാൽ ക്രൈസ്തലോ അടുത്ത മുറിയോട് അടുത്ത ഫ്ലാറ്റിനോട് വിശ്വസ്തത പാലിച്ചാൽ കിട്ടിയതെന്താ, 10 പട്ടണത്തിന്റെ ആധിപത്യമാണ്. നീ വിതച്ചത് 100 മേനിയായി കൊയ്യുമെന്ന് കർത്താവ് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ക്രൈസ്തലോ ചെയ്യാതിരിക്കരുത്. അവർ പറഞ്ഞ അവർ ധനവിധി മൂന്ന് ദൃഷ്ടാന്തങ്ങളോട് പറഞ്ഞു. അടുത്തൊന്ന് വായിച്ചോട്ട് വേഗത്തിൽ. അപ്പോൾ 5 നേടിയവനോട് പറഞ്ഞു, നീ എത്ര പട്ടണത്തിന്? 5 പട്ടണത്തിന്. പ്രതിഫലം എന്തൊക്കെയാന്ന് വിഷയം വരുമ്പോ ഇതൊക്കെ ഓർത്തോണം. അന്നേരം ഞാൻ ഇന്ന് ഓർപ്പിക്കുക മാത്രമേ ഉള്ളൂ. പ്രതിഫലം എന്തുവാ, എന്തൊക്കെയാ കിട്ടാൻ പോകുന്നത്, നമ്മൾ വെളിപ്പെടുവാൻ പോകും. ദേശം വിചാരിച്ചാൽ ഇക്കാലങ്ങളെ കഷ്ടങ്ങൾ സാരമില്ല. ദൈവമക്കൾക്ക് കർത്താവിന് ന്യായാസനത്തിൽ ചെന്നിട്ട് അവനവരുടെ ദാനിയേലിനോട് പറഞ്ഞു, കാലാവസ്ഥ നിന്റെ ഓഹരി പ്രായപ്പാൽ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോരും, അന്നേരം അങ്ങോട്ട് നിന്റെ ഓഹരി എങ്ങ് തരാമെന്ന്. ആ ഓഹരിയുടെ വിഷയം അവിടെ വരുന്നത് ഓരോരുത്തരുടെ പേരിൽ അതേ അളന്ന് അതെ വീതിച്ച എണ്ണിക്കൊടുക്കുന്നതായ പ്രതിഫലത്തിന്റെ ആ രീതിയെ അവിടെ പറയുന്നത്. ന്യായവിധി കഴിയുമ്പോൾ പരദേശത്തേക്ക് പോയ നമ്മുടെ രാജാവ് വരുന്നു. അതെ പരിശുദ്ധാത്മാവിനാൽ ഏൽപ്പിച്ച താലന്തുകളെ വിനിമയം ചെയ്തവരെ അതിന്റെ സ്ഥിതിഗതി അവൻ വിളിക്കുന്നു. അവനെ ഓരോരുത്തരോട് കണക്ക് തീർക്കുന്നു. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്നു, അതിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ, ധൈര്യത്തിൽ നിൽക്കുമോ എന്ന് അവൻ ചോദിക്കുന്നു. കൈ കിട്ടുന്ന ദിനാർ കുടിച്ച് രാവിലെയും വൈകിട്ടും അതിന് തുക മനസ്സിലാക്കി. പേപ്പർ നോക്കുമ്പോൾ ഒരു രൂപ കൂടിയിട്ടുണ്ടെങ്കിൽ അതും കൂട്ടിവെച്ചുകൊണ്ടിരുന്ന സംഗതി നടക്കുമെന്ന് വിചാരിക്കരുത്. കൂട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ നിന്നെ ഏൽപ്പിച്ച താലെന്ത് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് വൈകിട്ടൊന്ന് കൂട്ടിക്കോ, കുണിച്ചോളൂ. ദൈവം തന്ന കൃപയെ അനാപ്രദമാക്കി കളയരുത്. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. അടുത്ത വാക്യം വായിച്ചേ.
ആ
അറിഞ്ഞല്ലോ.
ഞാൻ വന്നേ എന്റെ ദ്രവ്യം മനുഷ്യരോട് കൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന്
അത് നാണി വീഴത്തിൽ ഏൽപ്പിക്കാഞ്ഞു. അപ്പൊ മതി, കാര്യം മനസ്സിലാവല്ലോ. ഇതിൽ ഏറ്റവും മനസാക്ഷി ക്ലിയർ അച്ചോട് നറിവിത്. എന്താ മനസാക്ഷി ക്ലിയർ എന്ന് പറഞ്ഞാൽ ഉറുമ്പ് കയറാതെ ഉറുമാലി കെട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഉറുമ്പ് പോലും ഒരു ജീവി പോലും ഈ താലന്തിന്മേൽ അത് തൊടാതെ അല്ലെങ്കിൽ തന്ന റാത്തിന്മേൽ അത് ആക്രമണം നടത്താതെ അതിനെ ഉറുമാലെന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ പട്ടുണി വാങ്ങിച്ച് അത് പൊതിഞ്ഞു കെട്ടി ഭദ്രമായി സൂക്ഷിച്ച് കാവലിരുന്ന് രാവിലെയും വീട്ടിൽ ചെന്ന് എടുത്തു നോക്കും. പലചതരോ പൊടിയോ വല്ലതും പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടോ, ഇവൻ എന്ത് ജോലി ഇതിനെ ചെയ്തിട്ടുണ്ടെന്നറിയോ. നിങ്ങൾ ആയിരിക്കുന്നു കുടിച്ചിട്ടേക്ക് അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. നേരാ വല്ല ഒളിച്ചു വെച്ചവര് നോക്കണോ എത്ര പ്രാവശ്യം രാവിലെയും വീട്ടിൽ തപ്പി നോക്കുന്നു ഉണ്ടോ, അല്ലെങ്കിൽ എടുത്തോ തത്തി കിടന്ന ഉറക്കം വല്ല രാത്രി തന്നെ ഇനിച്ച് പോയി നോക്കും ആ സാധനം അവിടെ ഇരിപ്പുണ്ടോ. പിന്നെയും വരും ജോലി കഴിഞ്ഞ് വരുന്ന ഉറങ്ങി ഒന്ന് പോയി നോക്കും ഉണ്ടോ ഉണ്ട് പൈസലോ അളിയായിരിക്കും എന്ത് വന്നു അത് വെച്ചവർക്കറിയാം എന്ത് വന്നു എന്തെങ്കിലും ആട്ടെ. നമ്മുടെ എല്ലാം നമ്മൾ സൂക്ഷിച്ച് നോക്കണം കേട്ടോ. ആക്കാർ കൊട്ടു പോകുന്നുണ്ടായി പറഞ്ഞല്ല. ഇരുമാർ ഇവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യജമാനം വരുമ്പോൾ ഭാഗ്യപ്രശംസയുടെ കിരീടം വാങ്ങുവാൻ ഒറ്റത്താലന്തകാരൻ മനസാക്ഷിക്ക് നല്ല ക്ലിയറൻസ് നല്ല പച്ചക്കൊടിയും കൊണ്ട് അവൻ നിൽക്കുകയാണ്. ഞാനാണ് വിശ്വസ്തൻ, അവരെല്ലാം ചെന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കിയപ്പോൾ തട്ടിപ്പ് പൊട്ടിപ്പോൾ നടന്നിട്ടുണ്ട്. എനിക്കോ ഒരു കറയും കളങ്കവും പറ്റിയിട്ടില്ല. പെർഫെക്റ്റ് മേൻ മനുഷ്യ മുൻപിൽ പെർഫെക്റ്റ്നസ്, ദൈവം മുൻപിലെ പെർഫെക്റ്റ് അല്ല. മനുഷ്യ മുൻപിലെ പുണ്യവാളിത്ത പരീക്ഷത്വം ദൈവം മുൻപിലെ അംഗീകാരമല്ല. പരീക്ഷനിൽ നിന്ന് പോയി തന്നെ പ്രാർത്ഥിക്കുന്നു, എന്നാൽ ചുങ്കക്കാരന് ഭാവിയും മാറത്തടിച്ച് പ്രാർത്ഥിക്കുന്നു. അതെ, പോയി തന്നെ പ്രാർത്ഥിക്കുന്നവന്റെ അനുഷ്ഠാനങ്ങളുടെ വാർത്തനയല്ല സ്വർഗം അംഗീകരിച്ചത്, ഹൃദയം തകർന്ന വാർത്തനയാണ് ദൈവം അംഗീകരിച്ചത്. ഇവിടെ നിന്ന് അവനോട് പറഞ്ഞു, എന്താ ഇത് തൊടാ, നീ എന്താ ഇങ്ങനെ വെച്ചത്? അയ്യോ, എന്റെ പിന്നെ ഇടയ്ക്കകത്തുനിന്ന് കൊയ്യുന്നവനും വേറാത്തുനിന്ന് ചേർക്കുന്നവനാണെന്ന് അറിയാതെ നേരത്തെ നിങ്ങളെ കുറിച്ച് അതാണ് തിയോളജി പഠിച്ചപ്പോൾ ദൈവത്തെ കുറിച്ച് ഞാനോട് പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചോ? തിയോളജിയിൽ. തെയ്യമാര് പകുതി ലക്ഷണം, സന്മാർഗ ലക്ഷണം, സർവ നന്മ അതിന്റെ വശം, തെയ്യമാരാണ്, എങ്ങനെയാണ്, എത്ര ഇഞ്ച് നീളമുണ്ട്, ഒണ്ണമുണ്ട്, എവിടെ എല്ലാം ഉണ്ട്, എവിടെ എല്ലാം ഉണ്ട്, ആദ്യം ഉണ്ട്, എല്ലാം പഠിച്ചു അറിയുന്നത്. അപ്പൊ ഇതെല്ലാം പഠിച്ചു വെച്ചപ്പോൾ പുള്ളിക്ക് ഇവനെ പ്രവർത്തിക്കാനൊന്നുമില്ല. ആധുനിക തിയോളജിയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ദൈവശാസ്ത്രം പഠിച്ചേച്ച് ഇല്ലെന്ന് പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുടെ കാര്യം ഞാനിവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇതിനകത്തെ, അതിലൊന്നും അല്ല ദൈവത്തിന്റെ പ്രവൃത്തി. നിന്റെ മനസാക്ഷിയിൽ വെളിപ്പെട്ട സത്യത്തിന് വേണ്ടി നീ സാക്ഷ്യം വഹിക്കുന്നെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടെന്നുള്ള കാര്യം ഉറച്ചുവിശ്വസിക്കുന്നു. അപ്പോൾ അവനെ ന്യായം വിധിച്ച് എവിടോടാ കൊണ്ടുപോയത്? അജോർക്ക് 10-5 പട്ടണം വെച്ചം കൊടുത്തു, ആധിപത്യത്തിനും ഭരണത്തിനും മേധാവിത്വത്തിനും പ്രതിഫലമായി കൊടുത്തു. ഇവരെ എവിടെ വിട്ടു? പിന്നിട്ടുണ്ടോ ഇവിടെ പകമേര് എന്നാന്നാ പറഞ്ഞു? അതിങ്ങ വാങ്ങിക്കാൻ പോ, ഇനി അവൻ അതും കൊണ്ട് പോകണ്ട. ആ അത് എടുത്ത് അടുത്തത് പത്ത് രാത്രിയുള്ളവന് കൊടുക്കാൻ പറഞ്ഞു. അടുത്തത് സംഗതി ദയനീയമായ ഒരു വിധി കൂടെ ഇതിന് പുറകിലുണ്ട്. ഇവന്റെ കയ്യിൽ തുർമാലി കെട്ടി വെച്ചേക്കുന്നത് അത് അവന്റെ നിങ്ങൾ വാങ്ങിച്ചു, വാങ്ങിച്ചു ചെയ്ത് വിജയിച്ചവന്റെയിലോട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതിനടുത്തൊരു സാദൃശ്യവും പറഞ്ഞു, ഇത് നമ്മുടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കാൻ ഇടയാകരുത്. ഇന്ന് രാത്രി നമ്മളെയാണ് ഈ ന്യായാസനത്തിൽ കയറ്റുന്നതെങ്കിൽ തിരിച്ചു പിടിക്കാൻ എത്ര പേരുടെ കയ്യിലുണ്ടെന്നൊന്ന് ഓർത്ത് നൽകി. ഒരു മിനിറ്റ് ചിന്തിക്കും. ഇത് തന്നിട്ട് ഇന്നു വരെ അതിലടക്കി ഒതുക്കി ചുരുട്ടിക്കെട്ടി സൂക്ഷിച്ച് അങ്ങ് ഒതുക്കി വെച്ചിരിക്കുന്ന എത്ര പേരുണ്ട്, അവരൊന്ന് ഓർത്ത് നോക്കിക്കോണം. ഇന്ന് രാത്രി രാജാവ് വന്ന് കാര്യങ്ങൾ തീർത്താൽ ഈ ഒറ്റത്താലം തിരിച്ചു വാങ്ങിക്കുന്ന അനുഭവം ഉണ്ടോ, ആർക്കെങ്കിലും ഉണ്ടോ? അതുണ്ടാകരുത്. കാര്യങ്ങൾ അതിന് യഥാവിധി മനസ്സിലാക്കണം. ലഭിച്ചത് ദൈവസന്നിധി വിനിമയം ചെയ്യുവാൻ നാം ബാധ്യസ്ഥരായിരിക്കും. മറിയ തന്നെ അലാവതി ചെയ്തു. അല്പമേ വേണ്ടൂ, ഒന്ന് മതി, ദൈവവചനം കാത്തു സൂക്ഷിക്കുക എന്ന്. ചെയ്യേണ്ടത് അതിൻ്റെ നിലയിൽ ചെയ്ത് നിങ്ങൾ നല്ല പ്രതിഫലം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിന് നിങ്ങൾ ശ്രദ്ധ ഈ വിഷയങ്ങളിൽ നന്നായിട്ടുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു അടുത്ത ദൃഷ്ടാന്തം അതിനെക്കുറിച്ച് ഞാൻ വേറെ പഠിക്കാം. കഥ പഠിപ്പിച്ചത് തന്നെയാണ് 25-ാം അധ്യായം മത്തായി എടുത്തത്. പെട്ടെന്ന് പഠിപ്പിച്ച് അല്ലൊന്ന് ഓർപ്പിച്ചു വിടുന്നതേ ഉള്ളൂ. 25-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം മുതൽ സോറി 31-ാം അല്ല 14-ാം വാക്യം വായിച്ചു.
അഞ്ചു താലത്ത് ലഭിച്ചവൻ ഉടനെ തന്നെ വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലത്ത് ലഭിച്ചവൻ വേറെ 2 നേടി. ഒന്ന് ലഭിച്ചവന് പോയി നിലത്ത ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കടന്നു തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ യജമാനൻ നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ തന്നെ അധികത്തിനെ വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുത്ത് വന്ന് യജമാനനെ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ തന്നെ അധികത്തിനെ ഉചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുത്ത് വന്ന് യജമാനനെ, നീ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതരാത്താടത്തു നിന്ന് തീർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ടു എന്ന് നിന്റെ ദാസത്തിനകത്ത് മറച്ചു വെച്ചു.
നിന്റെ
ഇതാ എടുത്തോളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടീനുമായ ദാസനെ, ഞാൻ നിറയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും മുതലാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദൈവം പന്മാധിപക്കാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു, എന്നാൽ ഞാൻ വന്ന എന്റെ മനുഷ്യയോടുകൂടെ താങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലത്ത് അവന് 10 നിന്ന് എടുത്ത് 10 താലത്തുള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവന് ഏവന് ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള അയറ്റിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും.
അല്പം ഗൗരവമായി പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ഇവിടെ. ഇത് 3 ദാസന്മാർ ആരാ? 2 ദാസനും ഒരു വിശ്വാസിയും അല്ല, പിന്നെ 3 ദാസന്മാർ. 2 ദാസനും ഒരു സഹോദരിയുമല്ല, പിന്നെ എന്താ മിണ്ടാത്തെ, നിങ്ങളുടെ വസതിലെ ഉണ്ടോ ഇല്ലയോ? പിന്നെ 3 ദാസന്. ഈ ദാസൻ എന്നുള്ള വാക്ക് വേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ കൂലിപ്പണി ചെയ്യുന്ന ആളിനെ അല്ല, അടുക്കള വേലയ്ക്ക് നിർത്തിയേക്കുന്ന ആ സ്ത്രീയെക്കുറിച്ചോ പറമ്പിൽ നിന്ന് പണി ചെയ്യുന്നവനെ കുറിച്ചോ അല്ല ഈ ദാസൻ ഉപയോഗിച്ചിരിക്കുന്നത്. വേദവസ്തുവത്തിൽ പറയുന്നു, വേദവസ്തുവത്തിൽ പറയുന്ന ദാസൻ മോശ ദൈവഭവനത്തിൽ വിശ്വസ്ത ദാസനായി. യേശുക്രിസ്തുവിനെ നിന്റെ പരിശുദ്ധ ദാസനായി, യേശുവിന്റെ നാമത്തിൽ നിന്ന് പത്ര സംഭവിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ ദാസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. യോശുവ ദൈവദാസൻ, അതുപോലെ ദൈവഭൃത്യന്മാരായി പ്രകൃതിമേലും ദൈവദാസനായി ഏലിയാവ്, അങ്ങനെ പ്രകൃതിമേലും അതേ ദൈവാത്മാവിനാൽ ശക്തിയേറിയ അധികാരം പ്രാപിച്ചവരെ ദൈവത്തിന്റെ അതേ ഇഷ്ടത്തെ അതാത് നിലകളിൽ വർദ്ധിപ്പിക്കുന്നവരെ ദാസൻ എന്ന് സാധാരണ സംബോധന ചെയ്തിരിക്കുന്നത്. ഏതായാലും മോശക്കാരല്ലാത്ത 3 ദാസന്മാരെ അതേ കുബേരനായ മനുഷ്യൻ അവന്റെ സമ്പത്ത് വീതം ചെയ്തേപ്പിച്ചു. അതിലെ 10:5:2:1 മറ്റേടത്ത് 10:5:1 ഈ 1 മാറ്റമില്ല, മറ്റേ ഉള്ളു മാറ്റം. അതിന്റെ കാരണം 1 കാര്യം കൂടുതൽ പൈസലോ എന്നാ ആ 1 കിട്ടാത്ത ആരുമില്ലെന്നുള്ള കാര്യം ഓർത്തോണോ? കാരണം അതുകൊണ്ട് 1-കാരുടെ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുണ്ട്, മറ്റേ കാര്യത്തില് അത് ശ്രദ്ധിക്കുക. എന്തായാലും ഈ ദാസന്റെ കാര്യം വെച്ച് ഗൗരവമായിട്ട് എടുക്കണം. നിങ്ങൾ ആര് സേവ് ചെയ്യുന്നല്ല ന്യായാസനം. കുംഭനായിട്ട് നടന്ന ഒരു സംഭവം ഞാൻ പറയാൻ പോവാണ്. അപ്പൊ ഈ വിഷയം അങ്ങ് മനസ്സിലാകും, പിന്നെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരികയില്ല. 70-75 കൊല്ലത്തിന് മുമ്പ് കുംഭനാട് ഇന്നത്തെ പോലൊന്നും ടൗൺ അല്ല, വൈദ്യുതീകരിച്ചിട്ടില്ല, ഒരു നമ്മുടെ നാടുകളൊന്നും ഇലക്ട്രിഫൈഡ് അല്ല. ഒരു 80 വർഷമെങ്കിലും കുറഞ്ഞ പക്ഷം വരുന്ന നോയൽ സായ്പൊക്കെ വന്ന ആഗമന ആദ്യ കാലങ്ങളാണ്. ഉണ്ണുണി സാർ ഒന്ന് വന്ന് അവിടെ കുംഭനാട് താമസമായിട്ടുമില്ല. അപ്പൊ അതിന്റെ കുമ്പുള്ളൊരു കാലമാണ് നോയൽ സാഹിബിന്റെ ഒരു യോഗം. ഇപ്പോൾ നോയമോർ സ്കൂൾ ഇരിക്കുന്ന ആ കുന്നിന്റെ ആ ഭാഗത്ത് ഒരു വലിയ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കും. ആ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ താനിയിൽ പൊട്ടക്കിണറുണ്ട്, അങ്ങോട്ട് കയറി പോകുന്നു, അത് ഇപ്പൊ ഇല്ല, നിരത്തി. ആ പൊട്ടക്കിണർ ഇങ്ങനെ ഫെബ്രുവരി മാസമായതുകൊണ്ട് എല്ലാം നല്ല ചൂടത്ത് ഈ കാട്ട് വലിയ കാട് നിറഞ്ഞ് ഉണങ്ങിയൊക്കെ നിൽക്കുന്ന സമയം. അപ്പോൾ അന്ന് ലൈറ്റ് ഇട്ട് കൊടുക്കാനോ മറ്റു പരിപാടി നോക്കാത്ത കൊണ്ട് ഒരു ചൂട്ടുകെട്ടയും കൊണ്ട് ചാണ്ടി ഉദ്ദേശിയെ ഈ കിണറിന്റെ വക്കത്ത് നിർത്തി, അവിടെ നിർത്തി. അങ്ങനെ ചാണ്ടി ഉദ്ദേശി വരുന്ന യോഗക്കാരോട് എല്ലാം പറഞ്ഞു, ഇവിടെ കിണറാണ്, മാറിപ്പോകണം, പൊട്ടക്കിണറാണ്, മാറിപ്പോകണം, വീണാ രക്ഷപ്പെടുകയില്ല, മാറിപ്പോകണം. ഇങ്ങനെ പുള്ളിക്കാരൻ്റെ ഒരു പ്രസംഗമെല്ലാം പൊട്ടക്കിണറിനെ കുറിച്ചുള്ള വിശദീകരണം, ഇവിടെ വീണാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചുള്ള വിശദീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 8 മണിയായി, യോഗത്തിന് വന്നവരുണ്ടും വരേണ്ടവരും എല്ലാം യോഗസ്ഥലത്തെത്തി, പാട്ടുപാടി, ഒന്ന് പാടി, രണ്ട് പാടി, മൂന്ന് പാടി, എല്ലാ പാട്ടും കഴിഞ്ഞ് വാർത്തിച്ച് പ്രസംഗീകരണം എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഇന്നൊരു വേദഭാഗം വായിക്കാം എന്ന് പറഞ്ഞ് പ്രസംഗത്തിന് വിഷയം വായിച്ചു കഴിഞ്ഞപ്പോൾ ചാണ്ടി ഉപദേശി വിചാരിച്ചു, ഇനി ആരും വരാനുമില്ലല്ലോ, നമുക്കൊന്ന് നടുവ് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് പുള്ളി ആകപ്പാടെ ഈ ചൂട്ട് പിടിക്ക പദ്ധതിയിൽ നിന്ന് ഒഴിയാൻ നോക്കുകയും എടുത്തു വെച്ച കാല് പൊട്ടക്കണ്ടിലുണ്ടാ പോയത്, നേരെ ചൂട്ടുകെറ്റയും കൊണ്ടുപോകാൻ പോയത്. കുമ്മനാട്ടെ ചപ്പുചടാരികൾ മുഴുവൻ കിടക്കുന്ന കിണറിനകത്ത് അതെ നിറഞ്ഞ കാട് ഒരു മാതിരി മുക്കാൽ ഉണങ്ങിക്കിടക്കുന്ന പരുവത്തിന് ഈ ചൂട്ടുകെറ്റ കൂടെ പുള്ളിയും കൂടെ പോയാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ എന്തുവാ നടന്നതാണ്. കിണറിന് തീ പിടിച്ചു, ചാണ്ടി ഉദ്ദേശി അടിക്കും, പവൾ കിടന്ന് ഞരക്കം കേൾക്കാം, ഈ ശബോന്നുള്ള ശബ്ദവും ഈ കിണറിൽ നിന്ന് ഉയരുന്ന തീയുടെ ജ്വാലയും കണ്ടപ്പോൾ പന്തലിരുന്നവരെ മനസ്സിലായി സംഗതി. ചൂട്ടുകെറ്റയും കൊണ്ട് പുള്ളി തണ്ടിപ്പോയതാണ്. ആളോടി ഓടി വന്നപ്പോൾ നരകത്തിലും അത് തന്നെയാണ്, അവിടെ കരച്ചിലും പല്ലുകടിയും, ഇവിടെയും അത് തന്നെ. എന്തുവാ കരച്ചിലും ആ പല്ലുകടി അല്ലെങ്കിലും ഞരക്കും അതിനോട് ബന്ധപ്പെട്ട എന്താ പല്ലുകടിക്കാനാ, പക്ഷെ തന്നെ താൻ കാണിച്ചു വെച്ചു. അപ്പൊ അവിടെ വന്ന് കിടക്കി, പിന്നെ അന്നത്തെ കാര്യം ചെയ്യാവും നിലയിലെ കിണറിന് വെള്ളവും കോരി അങ്ങും ഇങ്ങനെല്ലാം ചെപ്പി ആഹപ്പാടെ ഈയൊക്കെ തല്ലിക്കെടുത്തി ഒരു പരിവത്തിന് പുള്ളിക്കാരനെ പരിക്കളോട് രക്ഷപ്പെടുത്തിയെടുത്തു. ഇത് കിണറ്റിപ്പോയെന്നേ ഉള്ളു ചാട്ടി ഉദ്ദേശിക്കും, മറ്റു കുഴപ്പമൊന്നും വന്നില്ല. എന്നാൽ ദാസന്റെ കാര്യമാണ് പറയുന്നത്, പിടി കിട്ടിയില്ല, ഇപ്പഴും ചുമ്മാ കേട്ടോണ്ടിരിക്കുകയാണോ, കേട്ടില്ല. എന്നാൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവനെയും രക്ഷിക്കും. ആ വാക്കിന് നമ്മുടെ തൂക്കമുണ്ട്, നമ്മുടെ ഉപദേശത്തിനും നമ്മുടെ വിശ്വാസത്തിനും വളരെ ശ്രദ്ധേയമായ തൂക്കം ഇവിടെയുണ്ട്. വളരെ ശ്രദ്ധയോടെ നിങ്ങളത് കാര്യം മനസ്സിലാകും. ഞാൻ ചുരുക്കി അങ്ങ് പറയുകയാണ്, കൂടുതൽ പ്രശീലനം തരുന്നില്ല. ഏത് വലിയ ദാസനായാലും 10,000 മധ്യത്തിൽ നിന്നവനായാലും ഇത് കൈകാര്യം ചെയ്യുന്ന വിനിമയ രീതികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ചോദിക്കുന്ന ദിവസം, എന്നെ നിങ്ങളെ ഏൽപ്പിച്ച താലത്ത് തിരിച്ചു ചോദിക്കുന്ന അതിനെ ന്യായാധിപൻ ചോദിക്കുന്ന ദിവസമുണ്ട്. അതാണ് ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന ആൾ കാര്യങ്ങൾ വലപ്പെടുമോ ധൈര്യത്തോട് നിൽക്കുവാൻ ചോദിക്കുന്ന വിഷയം അവിടെയാണ് ശ്രദ്ധിച്ചു പഠിക്കേണ്ടത്. അതുകൊണ്ട് ആ വിഷയങ്ങളുമായി നമ്മൾ വളരെ ശ്രദ്ധയായി കേന്ദ്രീകരിക്കണം. നമ്മുടെ ഭാവനാരൂപങ്ങളിൽ എല്ലാ ദൈവത്തിന്റെ വ്യക്തമായ വ്യവസ്ഥകളിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചത് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അഞ്ചു കാലം എന്താണോ ഏൽപ്പിച്ചത്, ദാസനും ദാസിയും. നാം കർത്താവിന്റെ ദാസിദാസന്മാർ, നാം ദൈവത്തിന്റെ മക്കൾ. എന്തെങ്കിലും നമ്മുടെ മക്കളും തരാതെ നമ്മെ വെറുതെ വിട്ടിട്ടില്ല. കാരണം നമ്മെ വെറുതെ വിടുന്ന യജമാനല്ലവൻ, അവന്റെ മക്കൾ ഒന്നും ഇല്ലെന്ന് ധരിക്കല്ലേ, അവന്റെ മക്കൾ നമുക്ക് വേണ്ടി തരുവാനുണ്ട്. ആ തന്നത് എന്താണ് തിരിച്ചു ചോദിക്കുന്ന ദിവസത്തിലെ, അതെ നാം എന്ത് ചെയ്തു എന്ന വസ്തുത തന്നവനോട് ഉത്തരവാദിത്വമുണ്ട്. അതാണ് ദാനങ്ങൾ എന്ന് പറയുന്ന നാം ഏറ്റുവാങ്ങിയ ദാനം. രക്ഷ തുടങ്ങിയുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്, അല്ല ദൈവത്തിന്റെ കൃപാപരങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്, അതെ എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ആ കാര്യങ്ങളിൽ നമ്മോട് ചോദിക്കുമ്പോൾ നാം വിശ്വസ്ത പാലിക്കണം. ഇവിടെയാണ് മൂന്ന് ദാസന്മാരെ കാണും. ഒന്നാമത്തെ ദാസൻ ഉള്ളതിന്റെ ഇരട്ടി നേടി, രണ്ടാമത്തെ ദാസൻ തനിക്ക് ലഭിച്ചതിന്റെ ഇരട്ടി നേടി, മൂന്നാമത്തെ ദാസൻ തനിക്ക് ലഭിച്ചത് കുഴിച്ചു മൂടി. കുഴിച്ചു മൂടി, വിളക്ക് കത്തിച്ച് പറയും കീഴി അല്ല, വിളക്ക് കത്തിച്ച് കട്ടിൽ കീഴി അല്ല പറയും, അതെ പറയും കീഴി അല്ല, വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ കൊളുത്തണമെന്ന് കർത്താവ് പറഞ്ഞു. നിന്റെ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടയാ, ഇരുട്ടത്ര വലിയത്. ആകയാൽ പ്രകാശപൂരിതമായ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് അതെ നമ്മുടെ ജീവിതം ജ്വലിച്ചു പ്രകാശിക്കുവാൻ ദൈവം തന്ന വെളിച്ചം ഇരുട്ടാകരുത്, ദൈവം തന്ന വെളിച്ചം കെടുത്തരുത്. ലോകത്തിന്റെ ഉന്നതമായ ഔദ്യോഗിക സ്ഥാനങ്ങൾക്കോ അല്ല ചെറിയ ജോലികൾക്കോ ദൈവം ഏൽപ്പിച്ച ആ വിഷയങ്ങൾ മാത്രമല്ല, ഇതിനു മുമ്പിൽ ആത്മീയ ഉത്തരവാദിത്വമുണ്ട്. അതെ തന്നെ പ്രവർത്തിക്കുന്ന ഏതാത്മാവിനും അതിന്റെ പ്രതിഫലം ലഭിക്കും. ദൈവം തന്ന താലന്തുകൾ ഫേസലോ, ഇവിടെ ഏറ്റ താലന്തുകാരനെ എവിടെ ട്രാൻസ്ഫർ കൊടുത്തെ, ഏറ്റവും വലിയ പുറത്തുള്ള ഇരുട്ട്. കാരണം അവിടുത്തെ അനുഭവം എന്തുവാ, അവിടെ കരച്ചിലും പല്ലുകടിയും. അപ്പൊ ഒരു കാര്യം മനസ്സിലായിക്കോണോ, ഇവിടെ പല്ലുകടിച്ചാൽ വരുന്നത് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ, അവിടെ ചെല്ലുമ്പോൾ കൂട്ടിക്കടിക്കാൻ ഒരു കല്ലും കിട്ടത്തില്ല, ഒരു മുട്ടായും കിട്ടത്തില്ല, പിന്നെ ഈ പല്ലിട്ട് തന്നെ കടിക്കുകയുള്ളൂ, അത് തേയാതെ കടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. കാരണം ഇന്നത്തെ പല്ല് തേയത്തില്ല, ക്ലിനിക്കൊന്നും ഇല്ലല്ലോ, കാരണം അതിനൊരു ആവശ്യമില്ലല്ലോ. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഇതങ്ങനെ നിൽക്കുക, അത് എല്ലായിടത്തും പറഞ്ഞെങ്കിൽ ഈ ഒരു സെയിം വേണം. അവിടെ കരച്ചിലും പല്ലുകടി, പിന്നെ പല്ലുകടിയും കൂട്ടിക്കടിക്കാൻ കരച്ചിലും, കരച്ചിലിൻ്റെ കൂടെ പല്ലുകടി, ഇനി തിരിച്ച് മറിച്ചു വിട്ടു. ഭയങ്കരമായ ഭയാനകമായ അന്തരീക്ഷമാണ്. നമ്മുടെ നാഥൻ തന്നു നമ്മെ വിളിക്കുമ്പോൾ നമ്മൾ കാര്യം കാര്യമാണ്. ദൃഷ്ടാന്തം രണ്ട്. മൂന്നാമത്തേത് ഇവിടെ ഞങ്ങളെ ഓർപ്പിച്ച് പെട്ട വേഗത്തിൽ കാര്യങ്ങൾ തീർത്തേക്കാം. മൂന്നാമത്തേത് എന്തുവാ? അതുകൊണ്ട് ലഭിച്ച താലന്തുകൾ വിശ്വസ്തയോടെ വിനിയോഗം ചെയ്യണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. 39-ാം വാക്യം മുതൽ വായിച്ചാട്ട്. അടുത്ത രാജാവ് മറ്റേത് രണ്ടും വിദേശത്തേക്ക് പോയ രാജാവ്, വിദേശത്തേക്ക് പോയ യജമാനൻ, ഇവിടെ അതേ സ്വർഗത്തിലേക്ക് പോയ മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അടുത്തത്
രാജാവ് എന്റെ പിതാവ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ.
എന്താണ് പ്രതിഫലം? ആരാണ് തരുന്നത്? സബ്ജക്ട് എല്ലാം ഇതിലുണ്ട്. ആദ്യം ഭാഷയിൽ എന്താണ് പ്രതിഫലം? 10 പട്ടണം, 5 പട്ടണം. ഇവിടെ വരുമ്പോൾ എന്താണ് പ്രതിഫലം? ലോകസ്ഥാപനം മുതൽ ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യം അനുഭവിച്ചുകൊള്ളുവേൻ. രാജ്യത്തിന്റെ അവകാശം. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളി യോഹന്നാനെന്ന് ഞാൻ. രാജ്യത്തിന്റെ അവകാശം. ഇപ്പോൾ രാജ്യത്തിന്റെ അവകാശികളാണ്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിന് അവകാശനായി നമ്മെ പ്രാപ്തരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന പിതാവിന് സ്തോത്രം. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. ഇനിയും ഇപ്പോൾ ആത്മീയമാണ്. ഇനിയും അവൻ വരുമ്പോൾ അക്ഷരീയമായി രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റും. ആത്മീയത്തിന്റെ വിശ്വസ്ത അക്ഷരീയത്തിന്റെ പ്രതാപത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. ശരി, അടുത്ത വാക്യം വായിച്ചാട്ട്, അടുത്ത വാക്യം വായിച്ചാട്ട്. എനിക്ക് വിശന്നു. എന്താ ഇവിടുത്തെ ന്യായവിധിയുടെ ബേസ്? മറ്റേത് കൊടുത്തതിനെ സംബന്ധിച്ച് വിനിമയ വിഷയമായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വിനിമയ വിഷയം എന്നുള്ളതല്ല, പിന്നെയോ നിന്റെ പ്രവൃത്തി വിഷയമാണ് ഇവിടെ. പ്രവൃത്തി വിഷയം തത്വത്തിലെല്ലാം ഒന്നാണ്, എന്നാൽ സത്യത്തിൽ ഈ കാര്യം അനിവാര്യം മനസ്സിലാക്കേണ്ടതാണ്. വായിച്ചാട്ടോ, വായിച്ചാട്ടോ. ദാഹിച്ചു, വിശപ്പ്, ദാഹം. അടുത്തത് അതിഥി, 3. ആ 4, നഗ്നനായിരുന്നു എന്ന് പറഞ്ഞാൽ അതെ, ഞാൻ വേഷവിധാന വസ്ത്രധാരണങ്ങളെ സംബന്ധിച്ചുള്ള മറ്റുള്ളവരുടെ അവസരം കണ്ടു. അടുത്തത് രോഗി, അവർക്ക് സഹോദരിമാർക്ക് വളരെ ആശ്വസിക്കാൻ മതിയാണ്. എന്തുവാ ദിവസവും ഇത് കണ്ട് 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 ഇതിൽ നിന്നൊരു മോചനം പ്രാപിക്കുമെന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്നതാണ്. എന്നാൽ ധൈര്യമായി ചെയ്തു കൊള്ളുക. കുറഞ്ഞ പക്ഷം മറ്റൊരു പരിപാടിയും നടന്നില്ലെങ്കിലും രോഗികളെ കാണുവാൻ ശുശ്രൂഷിക്കാൻ ആരോടാരും ചാടിക്കേറാതെ ഒരു രോഗിയെ ശുശ്രൂഷിച്ചവൾ എന്നോട് പറഞ്ഞതാണ്. ബാംഗ്ലൂരിൽ വെച്ചാണ്, ഞാൻ ബാംഗ്ലൂരിലിരുന്ന കാലത്ത് എന്റെ സഹോദരനാണ് ഹോസ്പിറ്റലിലെ നേഴ്സ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവം ജീവനുള്ള കാര്യം സഹോദരന്മാരെ നേഴ്സന്മാരാക്കല്ലേ ഞാൻ പറഞ്ഞു. എന്നോട് വന്ന് പറയുകയാണ് വീരകൃത്യം. ഗവൺമെന്റിൽ നിന്ന് ഒരു രോഗിക്ക് അന്ന് മിലിറ്ററിയുടെ വ്യവസ്ഥ അനുസരിച്ച് എയർവോഴ്സ് വ്യവസ്ഥ ചെയ്ത് 5 മുട്ട ഒരാൾ കലൂട്ട് ചെയ്തിട്ടുണ്ട്. ആ പുള്ളി പറഞ്ഞത് 1/2 കിലോ അടർച്ചി, 1/2 കോഴി, ചില 7 കൂടി ആളായിരിക്കില്ല. പുള്ളിയോട് ഇങ്ങനെ വിശന്ന് കിടക്കുകയാണ്. അപ്പോ ഈ പുള്ളിയോട് പറഞ്ഞു, വിശക്കുന്നു വല്ലതും വേണമല്ലോ. ഒറ്റ ചോദ്യം, എടോ തിന്നു വല്ലോ വന്നു പോയാൽ ഞാൻ ഉത്തരവാദിയൊന്നുമല്ല, വേണോ? വേണേ തരാം. കേട്ടപ്പോഴേ അവന്റെ നല്ലയ്യോ എന്ന് തിന്ന് വന്നു പോകുന്നതിനേക്കാൾ തിന്നാ ചത്തു പോകുന്ന ആ നല്ലതാണ്. രോഗിക്കോട്ടൻ ബുദ്ധിമായി പേര് പറഞ്ഞ ചാക്കോച്ചൻ അറിയും, ഞാനിപ്പോൾ പേര് പറയുന്നില്ല. അപ്പോൾ പറഞ്ഞേ, ഇവന് കണ്ണ് ഒരു ഉരുട്ടും ഒരു കാണിക്കുകയും കാണിച്ചപ്പോൾ ഈ കോട്ടയം രോഗി കൊടുക്കണമെന്ന് പറഞ്ഞ് എഴുതിയേ. നമുക്കറിയാമല്ലോ ആ ചാർജ് ഷീറ്റിനകത്ത് ഇതെല്ലാം എഴുതണം അല്ല, എന്തോ കൊടുത്തു, എഴുതി കൊടുത്തു. ഷീറ്റിനകത്ത് എഴുതി കൊടുത്തു, പക്ഷെ ഇവന്റെ വായി കൊടുത്തില്ല, അല്ലെങ്കിൽ തിന്നാൻ കൊടുക്കില്ല. ഷീറ്റിനകത്ത് കണക്കിലെഴുതി കൊടുത്തു, ഷീറ്റ് അതേ എഴുതി ഇട്ടു കണക്കില്. അവൻ 5 മുട്ട കൊടുത്തു. അപ്പൊ വിവരം അറിയാവുന്നവനായ ചോദിച്ചു, സാറേ ഒന്നും കിട്ടുന്നില്ലല്ലോ കണക്കേ ഉള്ളത്, തന്നാൽ തിന്നാൽ തനിക്കുമില്ല, വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. തന്റെ സ്വക്കെന്തോ തന്നെ അറിഞ്ഞിട്ടാണോ മുട്ട ചോദിക്കുന്നത്? അവന്റെ ഇടപാട് തീർന്നു. പട്ടിണി കിടന്നൊരു കണക്കിന് ആശുപത്രി വെച്ചു. ഇവൻ മുട്ടയും സാധനങ്ങളും എല്ലാം കൊണ്ട് അവൻ അവന്റെ പണി നോക്കി കിടന്നു. ഇത്ര യൂഷിയാണെങ്കിൽ അത് വളരെ ഇവിടെയും കിട്ടും അവിടെയും കിട്ടും. ഇങ്ങനെ വീരന്മാരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, കേരളക്കരയിൽ നിന്ന് ഒരു പുരുഷൻ നേഴ്സായി പോകാൻ ഇടയാകരുത് എന്ന് രണ്ടു കൈയും തലയിൽ വെച്ചു പ്രാർത്ഥിച്ചു. എന്തോ ഇവിടെ ഉണ്ടോ? ഇപ്പോഴും വരുന്നുണ്ടോ? ആ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വന്നു. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ലോകം മുഴുവൻ എനിക്കറിയാം ഈ പരീക്ഷ എഴുതി പാസ്സായ ആണായാലും പെണ്ണായാലും ജെല്ലിയായിരിക്കും റീഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഒന്നുമല്ല, ആണായാലും പെണ്ണായാലും ഈ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ അവരാ ജോലി ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ള കേരളക്കാരുടെ ഒരു ഇമാജിനേഷന് സ്ത്രീകൾക്ക് വെച്ചേക്കുന്നതെന്ന്. ഇത് നമ്പരാൻ കൊടുത്തതാണ്, ഞാനൊന്ന് പ്രാർത്ഥിച്ചതുമാണ്. അതുകൊണ്ടാണെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ലെങ്കിലും അധികം പുരുഷന്മാരെ ഈ കാര്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചിട്ടില്ല. അനുവദിച്ചിരുന്നെങ്കിൽ ഇന്ന് പല രോഗികളും ഭൂമി കാണുകയുമില്ല. അനുഭവത്തിലും അറിയാവുന്ന കാര്യം കൊണ്ടും ചില കാര്യങ്ങൾ ഉദാഹരണം പറയുള്ളൂ, നിങ്ങളെ ചിരിപ്പിക്കാനൊന്നും പറയത്തില്ല. ഇതുപോലെയാണ്. അതുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത്, അവരുടെ സങ്കടത്തെ ഇവരെ കാണുക എന്ന് പറയുന്നത്, അവർക്ക് ഒരു ആശ്വാസം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അതിന്റെ ഒരു ആത്മീയ വശം നിങ്ങൾ ഏറ്റെടുത്താൽ പ്രതിഫലമുണ്ട്. പക്ഷെ നമ്മൾ ശമ്പളം വാങ്ങിച്ചൊരു ജോലി ചെയ്യുകയാണ്, നിശ്ചയമായി വന്നല്ലത്. അതിനകത്ത് നമുക്കൊരു ആത്മീയ കാഴ്ചപ്പാട്, നമുക്കൊരു ശുശ്രൂഷയുണ്ട്. സഹതാപം, കാരുണ്യം, സ്നേഹം, ആശ്വാസം, ഈ കാര്യങ്ങൾ ആ വ്യക്തിയെ അറിയിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള രക്ഷയുടെ സ്വന്തന ശക്തി ആശ്വാസവചനങ്ങൾ കൊടുത്താൽ ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ സഹായിക്കും. ഒരാശ്വാസ വചനം കൊടുത്താൽ അത് നിനക്ക് പ്രതിഫലമുള്ള കാര്യം. ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർ നാളെ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് ഡ്രസ്സ് എല്ലാം ചെയ്ത് നിങ്ങളൊരു കൊച്ചു പ്രാർത്ഥന കർത്താവേ, കാര്യം ഇവിടുത്തെ ശമ്പളത്തിന് അതെ ഈ ജോലി ചെയ്യുന്നെങ്കിലും അവിടെ കിട്ടുന്ന പ്രതിഫലത്തിന് ഈ ജോലി ചെയ്യുവാനുള്ള ഒരു പ്രതിഷ്ഠയുടെ ഞാൻ എടുക്കുന്നു. സ്തോത്രം കൊള്ളാമെന്നുള്ള ഒരു സ്തോത്രം പറഞ്ഞാട്ടോ. ആ അതെനിക്ക് മനസ്സിലായി. അത്രേ ഉള്ളു, അത്രേ ഉള്ളു. അകവലിവില്ല. അകവലിവുള്ള സ്തോത്രവും പുറവലിവുള്ള സ്തോത്രവും രണ്ടും രണ്ട് കാറ്റഗറിയിലാണ്. അതായത് അകവലിവ് അതറിയത്തില്ല, അതാണ് പക്ഷേ അതാണ് ഈ സ്തോത്രമൊക്കെ എന്ന് പറയുന്ന അതിന്റെ ആ അകവലിവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വന്നാൽ ഈ നിങ്ങളിപ്പോ പറഞ്ഞ സൈസ് സ്തോത്രമല്ല. സി എസ് ഐ പള്ളി വിഷു പോന്നപ്പോൾ മത്തായി ചേട്ടൻ എന്നെ കാലു പിടിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ ഉപദേശം കേട്ടിട്ടുണ്ടല്ലോ. എങ്കിൽ ഇപ്പൊ പറയായിരിക്കാൻ നിർത്തിയില്ല, നിങ്ങൾ സ്തോത്രം കേട്ടപ്പോ അത്രയും അത് പറയാൻ നിർത്തിയില്ല. കാലു മുഴുവൻ പഠിച്ചു കയറിയിരിക്കുന്ന പരിക്കളാൽ ബാധിച്ചതായ മത്തായി ചേട്ടനെ എല്ലാ ദിവസവും പള്ളിയിൽ അല്ലേലിയ നിർത്തിയാൽ അല്ലേലിയ അല്ലേലിയ എന്നൊക്കെ തുടങ്ങിയ പള്ളി അരാജകത്വം പോലെ തോന്നി. എന്നാലും പുള്ളി നിർത്തുകയില്ല. അപ്പൊ ബിഷപ്പ് വരുന്ന ഞായറാഴ്ച ഈ പുള്ളിയെ ബന്ധിക്കാൻ എന്തുകൊണ്ട് പണി? അല്ലേലിയ പറയില്ലെന്ന് പറയാൻ ഒക്കത്തില്ല, കാരണം ബിഷപ്പ് വായിക്കുന്ന ഫക്സായാലും അല്ലേലിയ ഉണ്ട്. അപ്പൊ പറയരുന്ന് പറയത് ഇംഗ്ലാവ് സുത്താവാതല്ലോ പറയുന്നു പറയാൻ ഒക്കത്തില്ല. എന്നേ ഒരു കമ്മിറ്റിക്കാർ പോയി. അപ്പൊ ഈ മത്തായച്ചേട്ടനെ ഒന്ന് ഒതുക്കി ബിഷപ്പ് പോകുന്നവരെ പള്ളി വെക്കണം ഒരു സർവീസിന് എന്നുള്ളത്. എന്താ അവർ തീരുമാനിച്ചു? ഇടുക വേടിച്ചു കയറിയിരിക്കുന്ന കാലിന് ചെരുപ്പ് കിട്ടാമെങ്കിൽ പുള്ളി അല്ലേലിയ ഒന്നും പറയത്തില്ല, നമുക്ക് ബിഷപ്പ് പോകുമ്പോൾ ഒരു കൂടി നല്ല ചെരുപ്പ് കൊടുക്കാം. കമ്മിറ്റിക്കാർ തീരുമാനിച്ചു, അത്താരി വിളിച്ചു. അതായത് ഒരു അല്പസമയം ബിഷപ്പ് വന്നു പോകുന്ന സമയം വരെ ഒന്നും ഉണ്ടായിരുന്നാൽ മതി, ഇതിനോട് അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അകത്തോളാൻ പറഞ്ഞു. കാരണം അവരേതായാലും കേട്ടും എടുത്തു. അപ്പം താച്ചേണം പ്രതീക്ഷിക്കാതായാലും കാലയിൽ ചെരുപ്പിടാന്ന് പറഞ്ഞില്ല. താച്ചേണം ചെരുപ്പ് പിന്നെ കിട്ടുമെന്നുള്ള സന്തോഷത്തോടെ അല്ലേലിയ പറയുന്നില്ല, ഇനി അടങ്ങി ഇരിക്കാനും പ്രതിഷ്ഠിച്ച് തീരുമാനിച്ചു. പള്ളി വന്നു, ബിഷപ്പ് ദക്സായി എടുത്തു, ശുശ്രൂഷ ആരംഭിച്ചു. ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ബിഷപ്പ് വന്നു എന്നുള്ള സന്തോഷവും അതില്ലായിരുന്നല്ലോ കഴിഞ്ഞ ഞായറാഴ്ച. അല്ലേലിയല്ലോ ബിഷോപ്പ് വന്നെന്നുള്ള സന്തോഷവും ബിഷോപ്പായി നിർവ്വഹണം ചൊല്ലുന്നു എന്നുള്ള സന്തോഷവും കൂടെ കൂടിയപ്പോൾ ആ പഴയ സന്തോഷവും കൂടെ അങ്ങ് കൂട്ടിമുട്ടി ഇല്ല സ്പാർക്കിംഗ് പവറിലായി. അപ്പോഴത്തെ അല്ലേലിയ എന്ന് പറയുന്നതിന്റെ ശക്തി മനസ്സിലാക്കണം. അകവലി ഉദാഹരണം പറയുന്നത് ചെരുപ്പ് കിട്ടിയില്ലേലും വേണ്ടിയെന്ന് പറഞ്ഞു. ചെരുപ്പ് കിട്ടിയില്ലേലും വേണ്ടിയല്ല, ഏതായാലും ഇതിപ്പം പറയണത് കാരണം ഈ അകത്തുനിന്ന് വന്നാൽ പറഞ്ഞാട്ടെ ഒരു കിട്ടിയില്ല. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്നോ? അകവലിവുള്ള അല്ലേലിയ കേട്ടാൽ അറിയാം അല്ലേലാജു അപ്പരുമായി ഇടയ്ക്കിടെ പുള്ളി പറയുമാര്. അതുപോലെ ഇപ്പൊ ചോദിച്ചപ്പോ കിട്ടിയത് ഏതാ ദൈവമക്കളെ, നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരേണ്ട സ്തുതി സ്തോത്രങ്ങളുടെ ശക്തി എന്ന് പറയാൻ എപ്പോഴും പറയാനല്ല, ചില സന്ദർഭങ്ങൾ അതിന്റെ വില എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ദാനങ്ങളെ, ദൈവത്തിന്റെ കൃപകളെ, ദൈവത്തിന്റെ ബഹുമിതങ്ങളായ നന്മകളെ അനുഭവിച്ചറിയുമ്പോൾ, അറിയാതെ സ്തോത്രം ചെയ്യുമ്പോൾ, അതോ മാതാടത്തിനും പാപത്തിനും മരണത്തിനും വിടുവിച്ച ദൈവത്തിന്റെ വിടുതൽ, ആ നിത്യജീവന്റെ അത് ദൈവികമായ അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചപ്പോൾ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കുക? എന്നെ മരണത്തിൽ നിന്നാണ് എന്നെ വിടുവിച്ചത്, നിത്യശിക്ഷാവിധിയിൽ നിന്നാണ് എന്നെ നിത്യം കൊണ്ടുവന്നിരിക്കുന്നത്, ഞാൻ എങ്ങനെ കർത്താവിനെ സ്തോത്രം ചെയ്യാതിരിക്കുന്നു? ഹല്ലേലൂയ്യ. അതുകൊണ്ട് അകത്തു നിന്നുള്ള സ്തോത്രത്തിന്റെ ശക്തി ഒന്ന് വേറെയാണ്. അതേ പിന്നെ സ്തോത്രം പറയുന്നു പറയുമ്പോൾ വൃത്തിയില്ലാഞ്ഞ് പറയുന്നതായ പരിസര വീക്ഷണത്തിന്റെ സ്തോത്രം അതൊന്ന് വേറെയാണ്. എന്തോ പരിസര വീക്ഷണത്തിന്റെ സ്തോത്രം അറിയത്തില്ല, നമുക്ക് ഞാൻ മനസ്സിലാക്കണ്ട. എന്നാലും വേണ്ടിയല്ല, വട്ടകം കണ്ടാ പിന്നെ പറയുന്ന കാല് ഉറപ്പിക്കുന്ന പരിപാടി എന്താ രാജു? അതും ഇല്ലേ പോയോ? വലിയൊരു ഭവനം കാണുന്നത്.
അപ്പോ തല ഉറപ്പിക്കുക, 30,000 കാലാണോ 50,000 പടയോ അപ്പുറോ ഇപ്പുറോ നിന്ന് അവരെങ്ങനാ നടക്കുന്നതെന്ന് ഒത്തുനോക്കുകയല്ല പുള്ളിയുടെ പരിപാടി.
വയ്യോയി പറഞ്ഞ പോലെ ചില പുള്ളികളാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒത്തു നോക്കുന്നുണ്ടോ പിന്നെ അറിയത്തില്ല, പറയുന്നുണ്ടോ, പറയുന്ന ശബ്ദം കൂടിപ്പോകുന്നുണ്ടോ, അത് കുറയുന്നുണ്ടോ, ഇങ്ങനെ അളവ് പോലും നടത്തുക. ദാവീദിന്റെ പരിപാടി അതല്ല ഒപ്പിക്കുക എന്നുള്ളത്, ഒത്തുമാട്ടമല്ല പിന്നെ ഒത്തുനോട്ടമല്ല, സ്തോത്രത്തിന്റെ ഒത്തുനോട്ടമല്ല, എന്നെ കഴിയുന്നിടത്തോടെ സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, പെട്ടകം കണ്ടപ്പോൾ ഈ പെട്ടകത്തിന്റെ വീരപരാക്രമങ്ങള്, കഴിഞ്ഞകാല ചെയ്തികള്, ഈ പെട്ടകം ഇസ്രായേലിന്റെ മഹത്വമായ എവിടെയെല്ലാമാണ്? പ്രകൃതി മേൽ അധികാരമുള്ള പെട്ടകം, അവർ ആരംഭിച്ച പെട്ടകം, അല്ല എന്ത് ചെയ്യുവാൻ കഴിവുള്ള പെട്ടകം, ശത്രുക്കളെ പരാജയപ്പെടുത്തിയ പെട്ടകം, ഈ പെട്ടകം ജയിച്ച ജയത്തെ കുറിച്ച് കണ്ടപ്പോൾ ദാവീദിന് മുമ്പിൽ മൗനം നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ജയത്തിന്റെയും ആരവത്തിന്റെയും ശക്തിയുടെയും കാല് നിലത്തോടാതെ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്ന ആ നന്ദിയുള്ള ഹൃദയത്തിന്റെ സ്തോത്രത്തിന്റെ ആ സ്വരം അതേ മണ്ഡലത്തെ ആകമാനം ശക്തി പകർന്നു സ്വർഗത്തിലെത്തുന്നു. അപ്പോഴെ പുള്ളിക്കാരിയില്ല അവിടെ നോക്കിയപ്പുണ്ട്, പുള്ളിക്കാരി സ്തോത്രം പറഞ്ഞ ഒറ്റ മനുഷ്യൻ കേൾക്കത്തില്ല. ദൈവം പുറമെയുള്ളതല്ല ആ പുള്ളിക്കാരുടെ വാക്യം, ഭാര്യയുടെ വാക്യം ദൈവം പുറമെയുള്ളതല്ല നോക്കുന്നത്. വേണം, ഭക്തി വേണം, എന്നാലും ഇങ്ങനും കാലും പറിച്ച് നടന്നുള്ള ഭക്തി എന്ത്? ദൈവത്തിന് എന്നെ ജീവി കേൾക്കത്തില്ലേ? നമ്മളങ്ങോട്ട് ഉറച്ച് അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ കേൾക്കത്തില്ലേ? അല്ലേ തന്നെ ഉറച്ച് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ പോകാന് നമ്മളെല്ലാം കൂടെ കൂടി അങ്ങ് തകർത്തൊരല്ലേ പറഞ്ഞു, എത്ര മേലും വേളിപ്പൊങ്ങും. ദൈവം ഇരിക്കുന്ന സ്ഥലവും ഇതും കൂടെ നോക്കിക്കഴിയുമ്പോഴേ ഇവരും അറിയത്തുള്ളൂ. പ്രകാശരശ്മിയുടെ സഞ്ചാര വേഗത 1 സെക്കൻഡ് 156,000 ഗുണം ലോകമുണ്ടായത് മുതൽ ഇതുവരെയുള്ള ദിവസങ്ങൾ, ആണ്ടുകൾ, ദിവസങ്ങൾ, മണിക്കൂറുകൾ, പിന്നെ മിനിറ്റുകൾ എല്ലാം കുണിച്ചു കുണിച്ചു വന്നിട്ട് ഇപ്പോഴും പ്രകാശരശ്മി ലോകത്തിൽ വരാത്ത നക്ഷത്ര വ്യൂഹങ്ങൾ തന്നെ കയ്യും കണക്കുമില്ല അവിടെ കിടക്കുമ്പോൾ. പിന്നെ അതിനും അപ്പുറത്താ സ്വർഗ്ഗ, സ്വർഗാദി സ്വർഗം. അപ്പൊ ഇവിടെ കിടന്ന് ഭൂലോകത്തിലുള്ള മുഴുവൻ ബന്ധക്കോസുകാരും കൂടെ അല്ലെ ക്രിസ്ത്യാനികളും കൂടെ അങ്ങ് സ്വോത്രം വെച്ചാലും അവിടെ നിന്നില്ല. അതിനേക്കാൾ നല്ലത് മീകളിന്റെ സ്വോത്രമാണ്. എന്തുവാ, കാണുന്നേ കണ്ടോട്ടെ, കേൾക്കുന്നേ കേട്ടോട്ടെ, എനിക്കൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വെച്ച്, ആ സ്റ്റാൻഡേർഡ് വെച്ച് സ്വോത്രം പറയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിലും ഉണ്ട്. എങ്ങനെ സ്റ്റാൻഡേർഡ് വെച്ച് ഇപ്പൊ ഇരിക്കുന്നു പോലെ സ്റ്റാൻഡേർഡ് വെച്ച സ്തോത്രം. സഹോദരന്മാരെ, ക്ലാസ്സാ പഠിക്കുന്നതെങ്കിലും ക്ലാസ്സിൽ പല കാര്യം പഠിക്കണം. ക്ലാസ്സാണ് നിങ്ങൾ പഠിക്കുന്നത് എനിക്കറിയാമെങ്കിലും ഞാൻ കാര്യം നിങ്ങൾ ഓർപ്പിക്കുന്ന അനേക വിഷയങ്ങൾ ഇതിനകത്തുനിന്ന് പഠിക്കണം. വെറും ഒരു വാക്യപഠനമല്ല, ജീവിതത്തിന്റെ ആഗമാന വശം, ആത്മീയം, ഭൗമികമായ മണ്ഡലങ്ങളിലെ അവസ്ഥകൾ പഠിക്കണം. എന്താണ് മീകൾ പറഞ്ഞത്? തന്റെ ദാസിമാർക്കാങ്കെ, ഇനി എനിക്ക് ഒരുവശം പറയാനുള്ളത്, അവള് കാങ്ക കൊട്ടാരത്തിൽ കിടന്ന് എങ്ങനെ ചാടിയാലും വിഷയമില്ലായിരുന്നു, മറ്റുള്ളവർ കാങ്ക ചാടിയ വിഷമം. ശരിയാ, പലമാരിമാർക്കും അതേ ഉള്ളു വിഷമം. എന്തുവാ പൈസലോ പിടികിട്ടിയില്ലല്ലേ, ഇതിക്കുള്ളൊക്കെ എങ്ങനെ പറയുന്നേ? അപ്പൊ അതാണ് ആ സ്റ്റാൻഡേർഡ് അളവിൽ വെച്ചുള്ള സ്തോത്രം അല്ലേലിയ. ആ അതെ, നിൽക്കാം സ്ത്രീയുടെ കളിവാദിക്കൂടെ നിന്ന് ഇത് മുഴുവൻ ഒത്തുപോക്കായിരുന്നു. ഒത്തോ കൂടിപ്പോയോ കുറഞ്ഞു പോയോ
കുറഞ്ഞിട്ടില്ല, കൂടുതലാണ് അവരുടെ അളവിനകത്ത്. ഇതെല്ലാം കൂടുതലാണ്. ദാവീദിന്റെ സ്തോത്രം, ചാട്ടം, സ്തുതി എല്ലാം കൂടുതലാണ് അവിടെ വിലാസിനകത്ത്. അതുപോലെ ശരിയാ, നമ്മുടെ ഇടയിൽ കൊണ്ട് ചിലതിന് കൂടിപ്പോയി. എന്തൊക്കെ കൂടിപ്പോയി പറഞ്ഞാ? എന്തൊക്കെ കൂടിപ്പോയി? എന്തൊക്കെ കൂടിപ്പോയി? അല്ലേലിയ കൂടി, അത് കൂടിപ്പോയി. ഇപ്പൊ ഒന്നും ഇല്ല, അതാണ് പ്രശ്നം. അപ്പൊ കൂടിപ്പോയി, എല്ലാം കൂടിപ്പോയി. സഹോദരന്മാരെ, ദൈവത്തിന്റെ സന്നിധി സ്തുതി സ്തോത്രവും കൂടിപ്പോയിട്ടില്ല. ഇടപെടാതെ സ്തോത്രം ചെയ്യാൻ, ഇടപെടാതെ സ്തുതിപ്പാൻ, അനുദിന നന്മകൾ അനുഭവിച്ചവരായ നമ്മൾ ദൈവത്തിനുള്ള നന്മകൾക്ക് എപ്പോഴും സ്തോത്രം ബാധ്യസ്ഥനാണ്. എല്ലാവരും ദാവീദ് അനുഗ്രഹിച്ചു, പക്ഷേ ഭാര്യയെ അനുഗ്രഹിപ്പാൻ അവിടെ കിട്ടിയില്ല. എന്നാൽ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്റെ ദാസികൾക്ക് ആകണം, തന്റെ ധനാവൃതമാക്കി സായേൽ രാജാവ്. എത്ര നിന്ദ്യൻ! ഇതിന്റെ അനന്തര ഫലം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ജീവകാലത്തൊരു നന്മ കാണുവാൻ, ഒരു കൊച്ചുകാല് കാണുവാൻ ഇടയായില്ലെന്ന് തന്നെയാണ് സിനിയോട് എഴുതിയിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ട് പരാജയം ഉണ്ടാകത്തില്ല, ആരോഗ്യത്തെ അത് ബാധിക്കത്തില്ല. അതേ മറ്റുള്ളവരുടെ മുമ്പാകെ നിനക്കത് പരിഹാസരൂപമായി തോന്നരുത്. ദൈവത്തെ സ്തുതിക്കുന്നതിനേക്കാൾ നേരുള്ളവർ യോഗ്യമെന്നല്ലാതെ ദൈവസ്തുതി ഒരു കാലത്തും ആർക്കും പരാജയ മണ്ഡലത്തിലേക്കല്ല, അത് വിജയത്തിന്റെ മണ്ഡലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനഃപൂർവ്വം ദൈവത്തെ സ്തുതിക്കണം, മനഃപൂർവ്വമായി ദൈവത്തെ ഹൃദയംഗമായി സ്തുതിക്കണം എന്ന വസ്തുത ദൈവം പറഞ്ഞ സത്യമാണ്. ദൈവത്തെ സ്തുതിപ്പാൻ അവസരം ഉള്ളപ്പോൾ ഏകാന്തയിലായാൽ സ്തുതിക്കാം, ആരാധനയെ സ്തുതിക്കാം, നടപ്പിൽ സ്തുതിക്കാം. ഹൃദയത്തിൽ എപ്പോഴും ഉച്ചരിച്ചുകൂടെ എപ്പോഴും സ്തുതിയുടെ ആരവങ്ങളെയും ക്രമത്തിൽ ഉയരുവാനിടയായി തരും. നന്ദി എന്നുള്ള ഹൃദയത്തിലെ ദൈവസ്തുതി. ഹല്ലേലൂയ്യ. പറഞ്ഞ പറഞ്ഞ എവിടെ തുടങ്ങിയതാ, എവിടെ തുടങ്ങിയതാ? അല്പം കടന്ന വിഷയങ്ങളിലേക്ക് കയറി. എവിടാ തുടങ്ങിയത്? രോഗികളും സഹോദരിമാരും ആശുപത്രിയും രോഗികളെ കാഴ്ചയൊക്കെ തുടങ്ങിയത് ഇതിന്റെ ഫലത്തെ കുറിച്ചാണ് ചിന്തിച്ചു വന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വഴികളെ സംബന്ധിച്ചുള്ള പ്രതിഫലദാർഹമായ വിഷയങ്ങളാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു. അടുത്ത വാക്ക്, തടവിലായിരുന്നു. ലോകത്തിൽ നമുക്ക് പോകാൻ പേടിയുള്ള ആശുപത്രിയിൽ എങ്ങനെയെങ്കിലും പോവാം അറിയാലോ. ഇന്ന് നമുക്കെല്ലാം പോകാൻ പേടിയുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയാം? അയ്യോ, അത് കേൾക്കുമ്പോഴേ പെരുവിരൽ മുതൽ തലമുടി വരെ ഒരാൾ നമ്മുടെ ആരെങ്കിലും അവിടോട്ട് പോകാൻ പോകുന്നോ പോയെന്നോ അറിഞ്ഞാൽ മതി, അയ്യോ ഞാൻ ജയില് കാണാൻ പോയിട്ടില്ല. എന്നാൽ ക്യാപ്റ്റൻ ശാമുവേല് ജയിലിലാണെന്ന് ഒരു വാർത്ത കുമ്മനാട്ട് വെച്ച് അറിഞ്ഞപ്പോൾ ഞാൻ മധ്യതിരുവിതാംകൂറിലെ പോലീസ് സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങി. ഒരു പോലീസ് സ്റ്റേഷൻ പറഞ്ഞു അവിടെ ഇല്ല, മറ്റൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം കൊള്ളാം. അവസാനം തിരുവല്ലാഴ്ച ചെന്നപ്പോഴുണ്ട് അവിടുന്ന് അദ്ദേഹത്തെ പത്തനംതിട്ട ജയിലിലേക്ക് കൊണ്ടുപോകാം. അതിനുമുമ്പേ പത്തനംതിട്ട ജയിലിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ ഇല്ലെന്നു. എന്നാൽ അദ്ദേഹം വരികയാണെങ്കിൽ ക്രമീകരണങ്ങൾ വേണ്ടതെല്ലാം ചെയ്യണം, എനിക്ക് അതിനകത്ത് ആളുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അറിയിച്ചിരുന്നു. വെള്ളി ചെന്നപ്പോഴുണ്ട് ഇത് വണ്ടിയെ കയറി, വണ്ടി കയറിയച്ഛനെ കണ്ടിറങ്ങി. ഞങ്ങൾ ഞാനങ്ങ് പൊട്ടി കരഞ്ഞു പോയി. അപ്പൊ സയ്യ സർക്കിള് മറ്റുള്ള സന്നാഹങ്ങൾ വണ്ടികളെല്ലാം നിറയെ കിടക്കുകയാണ്. അപ്പോഴേ ഇദ്ദേഹത്തെ കൊണ്ടുപോയി. അപ്പൊ ജയിലിനകത്തെ കാര്യമൊക്കെ നിങ്ങൾ അറിയായിരിക്കും. ഞാൻ വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് പുറകെ ഞാൻ ഉടനെ കയറാനൊക്കെ ഒത്തില്ല. ഞാൻ അല്പം മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അന്ന് വൈകിട്ട് ഞാൻ ജയിലിൽ ചെന്നു. അപ്പം വിസിറ്റിങ്ങിന് അനുവദമൊക്കെ ആയി. അദ്ദേഹത്തെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവന്നു. ഉടുപ്പിടാൻ സമ്മതിക്കത്തില്ല, ഒരു പിന്നിടാൻ സമ്മതിക്കത്തില്ല, പിന്നെ യോഗ്യമായ ഡ്രസ്സുകളൊന്നും ഇടാൻ സമ്മതിക്കത്തില്ല, ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ സമ്മതിക്കുകയില്ല, ഒരു കണ്ണാടി എടുക്കാൻ സമ്മതിക്കുകയില്ല. ഒരു കൊച്ചു ബാഗ് അദ്ദേഹത്തിൻ്റെ മുറിയിരിക്കുന്നു. ഞാൻ ആ ജയിലിൽ ചെന്നപ്പോൾ എനിക്ക് അർഹതയില്ലാത്ത നിലയിലുള്ള സീറ്റ് സൂപ്രണ്ടും മറ്റു കാര്യങ്ങളും ആൾക്കാരും എനിക്ക് ചില സ്നേഹിതന്മാർ ഉദ്യോഗസ്ഥന്മാരകത്തുണ്ടായിരുന്നുണ്ട്. അവർ അർഹതയില്ലാത്ത സീറ്റ് എനിക്ക് ഒരുക്കി തന്നിരിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം വന്നപ്പോൾ ഇരിപ്പിടം കൊടുക്കാഞ്ഞ് ഞാൻ ഇരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരു കുറ്റവാളിയായി ദൈവദാസനെ കാണുന്നു, ശരിയാണ്, നിങ്ങളുടെ നിയമത്തിന് കുറ്റം സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട് പൗലോസ് പറഞ്ഞു ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തം ആണ് ഞാൻ ഈ ചങ്ങല വഹിക്കുന്നതെന്ന് പറഞ്ഞ ബാക്കി ഞാൻ എടുത്തു പറഞ്ഞേച്ച്, ഈ മനുഷ്യൻ നിങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ സല്യൂട്ട് കൊടുക്കേണ്ട ആളാണ്. ഇത്രാമത്തെ വയസ്സിൽ ബിലോ 30-ക്കകത്ത് ഇന്ത്യൻ ആർമിയുടെ ക്യാപ്റ്റനായി പ്രൊമോട്ട് ചെയ്യപ്പെട്ട് എല്ലാവരും സല്യൂട്ട് കൊടുത്തിരുന്ന ആളാണ് നിങ്ങളുടെ മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുന്ന ക്യാപ്റ്റൻ ശാമുവൽ. എന്നാൽ അദ്ദേഹം എരുവേലി സുവിശേഷം പ്രസംഗിച്ചത് മതത്തിനോ ജാതിക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇഷ്ടപ്പെട്ടില്ല എന്ന കാരണത്താൽ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി ജയിലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ ഒരു തരം താണ വ്യക്തിയായി ഇദ്ദേഹത്തെ കാണുക. നിങ്ങൾ അദ്ദേഹത്തെ സെക്യൂരിറ്റിയിൽ ഏൽപ്പിച്ചില്ലെങ്കിലും ഇവിടെ നിർത്തിയാൽ അദ്ദേഹം സമയം കഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടുന്ന് പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ട കള്ളന്മാരും കുറ്റക്കാരും പോലല്ല ഈ ജയിലിൽ വന്നിരിക്കുന്ന ക്യാപ്റ്റൻ ശാമുവിൽ. അദ്ദേഹം ഇന്ത്യൻ ആർമിയുടെ ഇന്ന പദവിയിൽ അറിയപ്പെട്ട നിലയിൽ അതിൽ പ്രൊമോഷൻ കിട്ടിയപ്പോൾ രാജിവെച്ച് സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയ സ്വർഗരാജ്യത്തിന്റെ പടയാളിയും പോരാളിയുമാണ്. നിങ്ങൾ ഏത് നിലയിൽ പെരുമാറിയാലും അദ്ദേഹത്തിന് പെരുമാറ്റമുണ്ട്. അപ്പോഴേ ഞാൻ അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇവരെ പറഞ്ഞില്ല കണ്ട് അപ്പൊ ക്യാപ്റ്റന് മനസ്സിലായി എനിക്ക് അനുവാദം. എന്റെ ഒരു സുവിശേഷ പ്രസംഗത്തിന് ഈ സമയം എനിക്ക് പറയാവുന്ന നിലയിൽ പറയാവുന്ന ആ നിലയിൽ ഇവരോട് വാറണ്ട് ഡെസോ പോലീസുകാര് സൂപ്രണ്ട് അതിനനുബന്ധമായി ബന്ധപ്പെട്ട ഒരു മുറിക്കകത്ത് നിറച്ചു വന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു. അവരെന്നോട് ഒന്നും പ്രതിബന്ധമായി പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് കരുണ കാണിക്കണം. എന്നോട് പറഞ്ഞൊരു പുസ്തകവും ചില കണ്ണാടിയും ചില സാധനമൊക്കെ എനിക്ക് എടുക്കാൻ പറഞ്ഞു. പറഞ്ഞു എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അതായി തന്നെ കൊടുത്തു. പുസ്തകവും കണ്ണാടിയും എല്ലാം എടുത്ത് കഴിഞ്ഞ് മുറിയിൽ കൊണ്ടുപോയി. പിന്നീട് എന്നോട് ഞാൻ ചോദിക്കുമ്പോഴത്തെ ആക്കിയ സ്ഥലത്ത് പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കഴിവുള്ളിടത്തോളം ഒരു ജയിലിൽ ചെയ്ത് കൊടുക്കാവുന്നില്ല, ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നറിഞ്ഞു. ജയിലിനകത്തെ ദുരന്തങ്ങൾ പോയി കണ്ടേലേ അറിയത്തുള്ളൂ. അതിനകത്ത് അനുഭവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കഞ്ഞി കുടിച്ചു വെച്ച് ഇരുമ്പൂഞ്ഞാണോ കൊണ്ടുകൊണ്ട് നോട്ടം ഞാൻ കണ്ടു. അവിടെ ഇരുന്നപ്പോൾ മണിയടിക്കുന്നു, ഇരുമ്പൂഞ്ഞാണോ എടുക്കുന്നു, പരക്കം പാഞ്ഞ് പരവേശം പിടിച്ച് ഒരു കടയിലെ വെറോട്ടായും ഒരു ചന്തയിലെ മുഴുവൻ ഇറച്ചിയും കൂടെ കഴിച്ചാലും വിശപ്പെടുക്കാൻ വയ്യാത്ത പുള്ളികൾക്ക് കൊച്ചിരുമ്പൂഞ്ഞാണിനകത്ത് എണ്ണിയ ചോറുകളും അളന്ന വെള്ളവും അറിയത്തില്ലല്ലോ. ഇവിടെ കോഴിക്കാലും നെയ്മീനും കൊഞ്ചും വേണ്ട കിടക്കുന്നു. അവിടെ എണ്ണപ്പെട്ട ചോറും അളക്കപ്പെട്ട വെള്ളവും ഇങ്ങൂടെ ഇത് കുടിക്കുമ്പോൾ അവന്റെ പരവേശം അവനെ അറിയത്തുള്ളൂ. അയ്യോ കർത്താവേ, ഒരിച്ചാൺ വസ്ത്രവുമായി ഓടുന്ന ഈ ജയിൽപ്പുള്ളികളെ കണ്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നു. അവരേത് കുറ്റം ചെയ്തവരുമാണ്, അവരോട് ആശ്വാസം പറയുക, അവരോട് ജീവിക്കുന്ന യേശുവിനെ കുറിച്ച് പറയുക. ഈ താൽക്കാലിക ജീവിതത്തിന്റെ ദുഃഖവും കഷ്ടതയും സങ്കടവും ഇത്രക്കേ ഉള്ളൂ. ഒരു ജീവന്റെ അവകാശം നിനക്ക് വേണ്ടി ഉണ്ട്. ശേഷിക്കുന്ന കരുണയുടെ വാതിൽ ഇതാ തുറക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷം എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ജയിൽ ഇവാഞ്ചലിസം ഇന്ന് ലോകത്ത് മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ നക്സലേറ്റുകളെ മാർസിസ്റ്റുകാരെയും പോലും ഇന്ന് കഴിഞ്ഞ ദിവസം ജോസഫ് നാരായണറായ ഒരു കാര്യം ഞാൻ പേപ്പറിൽ വായിച്ചു. നക്സലേറ്റിൽപ്പെട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് വന്നതാണുള്ള കാര്യം പേപ്പറിലുണ്ട്. ഇപ്പോൾ സുവിശേഷ വയൽ കക്കയം ക്യാമ്പിൽ കൊല്ലപ്പെട്ട രാജനോടുകൂടെ ഉരുട്ടപ്പെട്ട ആ ജോസഫ് കൈ ജോസഫ് നിങ്ങളെ മനോരമയുടെ എടുത്തുനിന്ന് വായിച്ചു. അവിടെയും കരുണയുടെ കരങ്ങൾ ദൈവത്തിന്റെ രക്ഷയുടെ പ്രവൃത്തികൾ ചെന്നെത്തിയിട്ടുണ്ട്. അനേക രക്ഷയുടെ പ്രവൃത്തികളിലേക്ക് വരുവാനിടയായി തുടങ്ങി. ഈ കാര്യം മറന്നു കളയരുത്. ഇതൊക്കെ വേദവസ്ഥത്തിൽ ചുമ്മാ കഥ എഴുതി വെച്ചേക്കല്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുവാൻ അതേ ബന്ധപ്പെട്ടത്. ഇവിടെ ഇരിക്കുന്ന ജയിലായിരുന്നു, തടവിലായിരുന്നു. നിങ്ങൾ എന്നെ വന്ന് കണ്ടു, അടുത്ത ഇറക്കി വിട്ടെന്നല്ല, പിന്നെ നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. ജയിലായിരുന്നവരെ ഇറക്കി വിടാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ കാണുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, കഴിവത് ചെയ്യുക എന്ന വിഷയം അവിടെ ഉണ്ട്. ആശ്വാസത്തിൽ അർത്ഥമാക്കെന്തുവാമാരോട് ഈ മുകളിൽ പറഞ്ഞ ഏഴ് മട്ടിയായിപ്പെട്ട ഒരു കക്ഷിയായി കർത്താവിനെ നീതിമാന്മാർ ആരും കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തുമില്ല. നമ്മളാരും കണ്ടിട്ടില്ല. അങ്ങനെ കർത്താവ് ജയിലിലുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഈ കുവൈറ്റിലെ ഏത് വലിയ വലിയ നിയമമാണ് ഇവിടെ അന്നേ. ഇന്ന് നമ്മള് വൈകിട്ട് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് പറഞ്ഞു നമ്മുടെ കർത്താവ് കുവൈറ്റ് ജയിലിൽ കിടപ്പുണ്ട്. ഈവൻ പോയാലും വേണ്ടിയാലും തല പോയാൽ മാട്ടെ, ഞാൻ മുമ്പേ ഓടും, നിങ്ങൾ എന്നെ കൂടെ ഓടും, നിങ്ങൾ എന്നെ മുമ്പിൽ കയറും. അങ്ങനെ നമ്മൾ ഇന്ന് പോയി കർത്താവിനെ കാണാതെ ഇനിയും വീട്ടിലും പോവുകയല്ലേ, നമ്മളും വാങ്ങിക്കുക. ഞാൻ ഏറ്റവും ആ കാര്യം ഇന്നൊന്ന് അറിയട്ടെ. ആരാ പോവില്ലേ സാർ? ഓടി ചാടി ഭാഗ്യവശാൽ നമ്മുടെ പഠിച്ചവണി പതിനെട്ട് നോക്കിയ കർത്താവിയിൽ നമുക്കറിയാം എല്ലാ കള്ളന്മാരും അപ്പോസ്തലന്മാരും കൂടി ജയിലിൽ വന്നാലും പറഞ്ഞാട്ട് വാക്കി കർത്താവ് വരികയല്ലേ ജയിലിൽ. അത്ര വിശ്വാസം നമുക്ക് കർത്താവിനെ കുറിച്ച് ഉണ്ട്. ജയിൽ വിളിക്കാൻ കഴിവുള്ളവരാ, വന്നാലും പേടിക്കണ്ട, ജയിലും വിളിച്ചോട്ട് പുറത്തിയാണ്. എന്താ നമ്മളാരും ചെന്നില്ലെങ്കിലും പുള്ളി ഇറങ്ങി പോവാ, ഗുണമുണ്ട്. അപ്പോ ജയിലിൽ പോയാലും കുഴപ്പമില്ല എന്ന് ഇറക്കാൻ നമ്മൾ പോകുമുണ്ടെന്ന് അറിഞ്ഞാൽ ന്യൂസ് കിട്ടിയാൽ, അല്ലെങ്കിൽ തന്നെ ന്യൂസ് ഇട്ടേച്ചാ എന്നുള്ള കാര്യം ഞാൻ പറയാം. ഇത് കർത്താവ് തന്നെത്താൻ പറഞ്ഞതായി. ഇത് അപ്പോസ്തലന്മാരെ ജ്ഞാനത്തിന് മുതൽ എഴുതി വെച്ചതല്ല, ഇത് കർത്താവ് തന്നെത്താൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അതിന് വാല്യൂ പ്രത്യേകം കൊടുക്കത്തേ ഒക്കുള്ളൂ. അപ്പോൾ ഞാൻ ജയിലിന്റെ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. അപ്പോൾ നീതിമാമ പറഞ്ഞു കർത്താവ് അങ്ങനെ ഞങ്ങൾ കണ്ടില്ല, കേട്ടത് മാറ്റിട്ട് പോയാ പോരാ. പിന്നെ അവര് ഇതെല്ലോട് ഞാനൊരു ജംഗ്ഷനിൽ വണ്ടി കയറാൻ നിൽക്കുക. അപ്പോൾ അവിടെ ഒരു പണക്കെട്ട് കിട്ടി. ഈ കിഴിക്കെട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ കിഴിക്കെട്ട് കിടപ്പുണ്ട്. അത് വളരെ സമയം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വണ്ടിയെ കയറാൻ കൂടി. അപ്പോൾ അത് ദൂരെ കിടക്കുന്ന ആ കിഴിക്കെട്ട് എടുത്തുകൊണ്ട് വേറെ ഇതാരടിയാ കളഞ്ഞു പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വണ്ടിയായിരുന്നു, അവൻ വാങ്ങിച്ചോണ്ട് പോയി. ഞാനിത് കഴിച്ച് അവനോട് ചോദിച്ചത്, നീ നീ പോകുന്നില്ല, ഞാൻ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് അന്നേരം ആ കെട്ടവിടെ കിടന്നു നിന്റെ ആകുന്നത് എങ്ങനെയാ? കിട്ടിയതിരിക്കട്ടെ സാറേ, ഇതെന്നാർക്കും അടിച്ചതുകൊണ്ട് സാറിന് എന്നാ സാറിൻ്റെ ആയിരുന്നു, എന്നാ പിടിച്ചു? ഞാൻ പറഞ്ഞു എൻ്റെ അല്ലേ, പിടികിട്ടി അത് ആശയം മനസ്സിലായിക്കോ. അത് ഈ നിലയിൽ പോരുന്ന പോരട്ടെ എന്നുള്ള പിടികിട്ടിയില്ലല്ലേ, അതാണ് വിഷയം. നോയമ്പിനെ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഒരു കോഴി വണ്ടിക്കടിയിൽപ്പെട്ടു. അപ്പോ സംഭവം ആലപ്പടി ചത്തില്ല, പെട്ടെന്ന് പുള്ളി എടുത്തോണ്ട് വന്ന് അറുത്ത് ചോര കളയണമെന്നുള്ളു, പെട്ടെന്ന് അറുത്ത് അവരോട് പറഞ്ഞു നോയമ്പാടി ഏതായാലും എന്ത് തരുമാട്ട് പിള്ളേർക്കേലും കൊടുക്കാം, നീ ഏതായാലും കറി വെക്ക്, പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ചോദിച്ചു നീയായിട്ടൊക്കെ കറി കഴിച്ചു അവൾ പറഞ്ഞു നമുക്ക് എല്ലാം ചെയ്തു. പിന്നെ അതെല്ലാം എന്തു കൂടെ എല്ലാമായി, എല്ലാം പുള്ളി ഭയങ്കര പ്രതത്തിലിരിക്കുകയാണ് നോയമ്പ്. വെള്ളം പോലും ഇറക്കാത്ത പരിപാടിയിലൊക്കെ ഇങ്ങനെ എല്ലാം തോടി. ഏതായാലും ചാറേ കുറച്ച് കൂട്ടായി കഷണത്തോടുള്ള കാര്യമേ വേദം പറയുന്നതിനകത്ത് ഇറച്ചി തിന്നുണ്ട്. ശരി അത് പോട്ടെ, അത് വേറെ വേണ്ട, നീ ഞാൻ ചാറിഞ്ഞോട്ട് ഊറ്റാൻ. ചാരു വരെ പോകുന്നുണ്ട് കഷണം കൂടെ വീഴാൻ തുടങ്ങി. അപ്പൊ പുള്ളി തവികൊണ്ട് തടയാ, തടയണ്ട, മനസ്സോടെ പോരുന്നത് ഇതിനകത്ത് ഉണ്ട്. അതല്ലാവൂ എനിക്ക് വിരിച്ചതാ, തങ്ങുന്നത് നിങ്ങളുടെ തൊഴിൽ നിങ്ങൾക്ക് വിരിച്ചതാ, ചൂവെ ചായ്ക്കാൻ പറഞ്ഞു. ഈ സൈസ് നോയമ്പും ഈ സൈസ് പ്രതിഷ്ഠയും ഈ സൈസ് തീരുമാനവും പിടി കിട്ടിയോ ഇല്ലയോ ആർക്കറിയാം, ഏതിനറിയാം, കഥ കിട്ടിക്കാണും പക്ഷേ മറ്റേ അതറിയാം. ആ അപ്പം ഇതൊന്നും സംഗതിയാ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ശരിയാ. പ്രൈസറോ സമയമായതുകൊണ്ട് നിർത്തായിരിക്കാൻ നിർത്തിയില്ല. അപ്പൊ പെട്ടെന്ന് വായിച്ചാൽ നമ്മൾ ചോദിച്ചാൽ വായിച്ച ഭാഗം നിർത്തി. കണ്ടില്ലപ്പം മറ്റുള്ള പറയും ഇതൊന്നും കണ്ടില്ല, എന്റെ പിത അനുഗ്രഹിക്കപ്പെട്ട് വരികയും അത് വാങ്ങാനുള്ള പരക്കമം പാച്ചിലാണ് നമുക്ക്. എന്നാൽ ഇവർക്ക് അതല്ല, അത് വാങ്ങാനുള്ള യോഗ്യത ഉണ്ടോ? നിന്നെ ഞങ്ങൾ കണ്ടില്ലല്ലോ, നിന്റെ പേരിലാണല്ലോ കിട്ടിയത്. അതിന്റെ ക്ലിയറൻസ് അവർ വീണ്ടും ഒന്ന് നോക്കുക. അടുത്ത കർത്താവ് പറയുന്ന കാര്യം കേട്ടോ, കർത്താവ് രാജാവരോട് എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തരം നിങ്ങൾ ചെയ്തത് ഈ നമ്മുടെ ചൈമനയ്ക്ക് ഒരു തൂക്ക വ്യത്യാസമുണ്ട്. ഞാൻ അങ്ങ് തുറന്നു പറയാം, ഏറ്റവും വലിയ സഹോദരന്മാർക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ മുമ്പിൽ. സഭയുടെ വലിയ പുള്ളികൾ, തലവന്മാർ, അങ്ങനെയുള്ളവർ, ഇങ്ങനെയുള്ളവർ, അതിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുള്ളികള് നമ്മളെന്തെല്ലാം കളി ഇവിടെ കണ്ടവരെ ഈ രാജ്യത്തൊക്കെ നമ്മൾ ഏറ്റവും വലിയ പുള്ളികൾക്ക് ഏറ്റവും വലിയത്, ചെറിയ പുള്ളികൾക്ക് ഒന്നും ചെയ്തിട്ടില്ലാത്തവരോട് ഇരിക്കുന്നത് എല്ലാ മാലാഹമാരും മാലാഹമാരുടെ അടുത്ത്. പിന്നെ അടുത്ത് എന്തുവാ മാലാഹമാർ കഴിഞ്ഞാ പിന്നെ എന്തുവാ രാജീവ് ലൈനൊന്നും ശരിയാക്കി. ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ചെയ്തത് എല്ലാം എനിക്ക് ചെയ്തു, ബാക്കിയും തിരിച്ചെടുത്തില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും ചെറിയവരൊരുത്തർ നിങ്ങൾ ചെയ്തത് എനിക്ക് ചെയ്തു. ഇതുപോലെ വരവെക്കുന്നവര് കോടതിയത്, ഇതുപോലെ പ്രതിഫലം തരുന്നവര് രാജാവാര്. വലിയവര് ചെയ്തത് അതേ വലിയവന്റെ പേര് കണക്കിടുമ്പോൾ ഈ കോടതി ചെറിയവര് ചെയ്തത് വലിയവന്റെ പേര് കണക്കിടുകയാണ്. എന്റെ കർത്താവ് എത്ര നീതിമാനാണ്. ക്രൈസ്തലോ ഇന്നൊരു മാനസാന്തരം നമുക്ക് പലർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഹകി പറഞ്ഞാട്ടെ എന്തിന്റെ കാര്യമല്ല, അത് നമുക്കറിയാമല്ലോ. ഞാൻ അതല്ല ചോദിച്ചത്, വാക്യം പറയാനുള്ള വെമ്പലേ ഉറക്കത്തി വിളിച്ചാലും പെന്തക്കോസുകാരെ വാക്യം പറഞ്ഞവരെ ജയിക്കാൻ ഇന്ന് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. ഞാൻ അതല്ല പറഞ്ഞു, ഭാഗ്യത്തെ നിർത്താനുണ്ടോ നോട്ടോ അല്ലേ നോട്ടോ ബാക്കി വലിയ വിഷയം പിന്നെ പറഞ്ഞ അടുത്ത് പറഞ്ഞാട്ടെ ഈ ഒരു ചെയ്ത എനിക്ക്
സമയം
പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചനും അവരും പറയുന്ന ന്യായം അത് അതാരി അത് വായിച്ചാട്ടെ അത് അതോടെ ഒന്ന് രണ്ട് വാചകം താഴെ ഇറങ്ങി വായിച്ചാട്ട് സമയം പോയതുകൊണ്ടാ
അതിന് അവർ
ഈ പറഞ്ഞ നിലയെ കർത്താവ് നിന്നെ കണ്ടെങ്കിൽ വീടുകൂടെ പിഴിഞ്ഞാൻ തന്നേനെ പിന്നല്ല എന്നെ പിന്നെ ഞങ്ങൾ ഇതിനെ കഴിക്കുമോ ശരിയാ നമ്മുടെ കർത്താവ് വിശം നീ സിറ്റിയിലും കാണോ ഉണ്ടോന്ന് ഈ സഹോദരിമാർ ഒരെണ്ണം അറിവ് കിട്ടിയാൽ പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെന്ന് നിങ്ങൾ എന്തു ചെയ്യും കഴിച്ചാലും കൊള്ളാം കുടിച്ചാലും കൊള്ളാം ഭർത്താക്കന്മാർ തടഞ്ഞാലും കൊള്ളാം ഓടിച്ചാലും കൊള്ളാം നിർത്തിയില്ലേലും കൊള്ളാം എന്റെ കർത്താവിന്റെ വിശപ്പടക്കിയിട്ടല്ല അങ്ങനെ സഹോദരന്മാരും പോകും ഓരോ പൊതി കാണും അഞ്ചപ്പം കരളെടുത്തവൻ ഒരപ്പോ എടുക്കാതെ തന്നെ അന്ന് അഞ്ചപ്പം കയ്യിലെടുത്തു അപ്പം കുമ്പന്നുണ്ടാക്കി ഇന്നിപ്പോ അഞ്ചപ്പവും വേണ്ട ഈ നിലയിൽ അങ്ങോട്ട് ഓടിയാൽ അന്നത്തെ അപ്പക്കുന്നിനേക്കാൾ വലിയ അപ്പക്കുന്നുണ്ടാക്കാൻ നമ്മൾ മതി ആര് പി സി കേക്കാര് പിന്നെ തന്നെ നമ്മൾ കൊണ്ട് കൊടുക്കരുത് അല്ലെ ഇവിടെ കൂടും ദൈവം മക്കൾ അല്ലെങ്കിൽ കോഴിച്ചില്ലേ ദൈവം മക്കൾ അല്ലെ ഇവിടുത്തെ ക്രിസ്ത്യൻസ് എല്ലാം കൂടെ ഓരോ ഒതിയും കൊണ്ടുപോവുകയാണ് ഇതെവിടെ കൊടുത്ത് തീർക്കുമെന്നാണ് കിട്ടുകയില്ല അങ്ങനെ അതിനാളെ കിട്ടുകയില്ല അത് വളരെ ക്ലിയർ ആയിട്ടാ പറഞ്ഞത് അവിടെയും പറഞ്ഞേക്കുന്നാ അതെ നത്തു നോക്കിയാട്ടെ എന്ത് വന്ന് ആ അത് കാര്യമുണ്ട് കാര്യമുണ്ട്
ആ
ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ചെയ്തതാണ് രാജ്യത്തിലേക്ക് നന്മയിലേക്കും പ്രവേശനം തുറന്നു കൊടുത്തത് പ്രതിഫലമായി എന്നാൽ ഇവിടെ ഇവരുടെ പ്രതിഫലത്തിന് നിരോധനമായി ഇവരുടെ ഭാവി ന്യായവിധിയിലേക്ക് തള്ളിവിട്ടത് എന്താണെന്ന് അറിയാമോ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ചെയ്യാതിരുന്നത് എനിക്കാകുന്നു ചെയ്യാഞ്ഞത് ഈ രാജാവ് തന്റെ കാര്യമല്ല നോക്കുന്നത് നാം ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ചെയ്യാത്തത് എന്താണോ ചെയ്തില്ല മോചനമില്ല കരുണയില്ല അവിടെ വിട്ടുവീഴ്ചയില്ല അത് ന്യായാസനമാണ് കൃപാസനമല്ല ഇപ്പോൾ കൃപാസനത്തിൽ നമുക്ക് സർവമോചനവും വിട്ടുവീഴ്ചയും ഉണ്ട് കരുണ ലഭിക്കുന്ന കൃപാസനത്തിലേക്ക് ഈ രാത്രി കടന്നു വരാം ആദ്യ ദൈവപുത്രനെ കണ്ട് ആ ദൈവവസ്ഥയിലേക്ക് ഒരു അടുത്ത വാചകം ഒന്ന് വായിച്ചാട്ട് അടുത്ത ദൈവനിത്യദണ്ഡനത്തിലേക്ക് ആ മതി ഇതാ പ്രവൃത്തികളുടെ അനന്തര ഫലങ്ങളെ കുറിച്ച് വിളംബരം ചെയ്യുന്ന കർത്താവിന്റെ പഠിപ്പിക്കലുടെ ഏറ്റവും പ്രധാനമായ മൂന്ന് ന്യാസ അത് വിധാരത്തിന്റെ മെഥേഡുകളാണ് അവിടെ കാണേണ്ടത് ഞാനിപ്പോൾ നിർത്തുന്നു സമയം പോയി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് കർത്താവിന്റെ കൃപയാലെ ഇത്രത്തോളം ദൈവമേ സഹായിച്ചല്ലോ അടുത്ത വെള്ളിയാഴ്ച സ്നാനശ്രൂഷയുണ്ട് രക്ഷിക്കപ്പെട്ട് ദൈവവചനം അംഗീകരിച്ച പ്രിയപ്പെട്ടവരില് കർത്താവിനെ ജനത്തിൽ സാക്ഷിപ്പാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും ഒക്കെയും ഇതിനകത്തുണ്ട് അവർ സമയം താമസിപ്പിക്കാതെ ഞങ്ങളെ അറിയിക്കുമെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ സ്നാന ക്ലാസ് ഉണ്ട് വെള്ളിയാഴ്ച 12 മണിക്ക് ശേഷം സ്നാനമുണ്ട് ഇതിനു വേണ്ടി ഒരുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന സഹോദരി സഹോദരന്മാര് ഞങ്ങളെ വിവരം അറിയിക്കണം പലരും തന്നിട്ടുണ്ട് ശേഷിച്ചവർക്കും അവസരം തരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം പ്രൈസലോ രാജു പ്രാർത്ഥിച്ചോട്ടെ
യേശു കർത്താവിനു സ്തോത്രം സ്തുതി എൻ്റെ ഉള്ളത്തിൽ പ്രത്യാശ നൽകിയ യേശു കർത്താവിനു സ്തോത്രം സ്തുതി സ്തോത്രഗാനങ്ങൾ പാടിപ്പാടി നാൾ തോറും തീയനെ വാഴ്ത്തിടുന്നു സ്തോത്രഗാനങ്ങൾ പാടിപ്പാടി നാൾ തോറും തീയനെ വാഴ്ത്തിടുന്നു എൻ്റെ ഉള്ളത്തിൽ പ്രത്യാശ നൽകിയ യേശു കർത്താവിനു സ്തോത്രം സ്തുതി